എന്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗ്രഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കുക. എങ്കിലും അവർ എന്നെ ദിനംപ്രതി അന്വേഷിച്ചു, എന്റെ വഴികളെ അറിവാനിച്ഛിക്കുന്നു. നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിന്റെ ന്യായം ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്ത ഒരു ജാതിയെ പോലെ അവർ നീതിയുള്ള വെപ്പുകളെ എന്നോട് ചോദിച്ചു, ദൈവത്തോട് അടുപ്പാൻ വാഞ്ചിക്കുന്നു. ഞങ്ങൾ നോമ്പ് നോക്കുന്നത് നീ നോക്കാതെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതെ ഇരിക്കുന്നുണ്ട്. ഇതാ, നിങ്ങൾ നോമ്പ് നോക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല നിങ്ങൾ ഇന്ന് നോമ്പ് നോക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ? തലയെ വേഴത്തെ പോലെ കുനിയിക്കുക, രട്ടും വെണ്ണീരും വിരിച്ചു കിടക്കുക, ഇതാകുന്നുവോ ഉപവാസം? ഇതിനോ നീ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേർ പറയുന്നത്? അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുഖത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുഖത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം? വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതുമല്ലയോ? അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും, നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും, യഹോവയുടെ മഹത്വം നിന്റെ പിമ്പടയായിരിക്കും. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും. നീ നിലവിളിക്കും, ഞാൻ വരുന്നുവെന്ന് അവൻ അരുളി ചെയ്യും. നുഖവും വിരൽ ചൂണ്ടുന്നതും വഷളത്വം സംസാരിക്കുന്നതും നീ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയുകയും വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കുകയും കഷ്ടത്തിലിരിക്കുന്നവനെ തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും. നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പ് അടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയും ആകും. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും, തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പൊക്കും. കേടു തീർക്കുന്നവനെന്നും കുടിയിരിപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനത്താക്കുന്നവനെന്നും നിനക്ക് പേർ പറയും. നീ എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബത്തിൽ നിന്റെ കാലടക്കി വെച്ച് ശബത്തിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്ന് പറയുകയും നിന്റെ വേലയ്ക്ക് പോകുകയോ നിന്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിന്റെ പിതാവായ യാക്കോബിന്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാത്തവണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെ നിങ്ങളുടെ ദൈവത്തെ തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറക്കി മാറാക്കിയത്. നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ടും നിങ്ങളുടെ വിരലുകൾ അകൃത്യം കൊണ്ടും മലിനമായിരിക്കുന്നു. നിങ്ങളുടെ അധരങ്ങൾ ഫോഷ്ക്ക് സംസാരിക്കുന്നു, നിങ്ങളുടെ നാമനീതികേട് ജപിക്കുന്നു. ഒരുത്തനും നീതിയോടെ വ്യവഹരിക്കുന്നില്ല, ഒരുത്തനും സത്യത്തോടെ പ്രതിവാദിക്കുന്നില്ല. അവർ വ്യാജത്തിൽ ആശ്രയിച്ച് ഫോഷ്ക്ക് സംസാരിക്കുന്നു, അവർ കഷ്ടത്തെ ഗർഭം ധരിച്ച് നീതികേടിനെ പ്രസവിക്കുന്നു. അവർ അണലി മുട്ട പൊരുന്നുകയും ചിലന്തി വല നെയ്യുകയും ചെയ്യുന്നു. ആ മുട്ട തിന്നുന്നവൻ മരിക്കും, പൊട്ടിച്ചാൽ അണലി പുറത്തു വരുന്നു. അവർ നെയ്തത് വസ്ത്രത്തിന് കൊള്ളുകയില്ല, അവരുടെ പണി അവർക്ക് പുതപ്പാകുകയും ഇല്ല. അവരുടെ പ്രവൃത്തികൾ, നീതികെട്ട പ്രവൃത്തികൾ, സാഹസ കർമ്മങ്ങൾ അവരുടെ കൈക്കലുണ്ട്. അവരുടെ കാൽ ദോഷത്തിനായി ഓടുന്നു, കുറ്റമില്ലാത്ത രക്തം ചിന്നുവാൻ അവർ ബന്ധപ്പെടുന്നു. അവരുടെ നിരൂപണങ്ങൾ അന്യായ നിരൂപണങ്ങളാകുന്നു, ശൂന്യവും നാശവും അവരുടെ പാതകളിലുണ്ട്. സമാധാനത്തിന്റെ വഴി അവർ അറിയുന്നില്ല, അവരുടെ നടപ്പിലും ന്യായവുമില്ല. അവർ തങ്ങൾക്കായി വളഞ്ഞ പാതകളെ ഉണ്ടാക്കിയിരിക്കുന്നു, അവയിൽ നടക്കുന്നവൻ ഒരുത്തിനും സമാധാനം അറിയുകയില്ല. അതുകൊണ്ട് ന്യായം ഞങ്ങളോട് അകന്ന് ദൂരമായിരിക്കുന്നു, നീതി ഞങ്ങളോട് എത്തിക്കൊള്ളുന്നുമില്ല. ഞങ്ങൾ പ്രകാശത്തിനായിട്ട് കാത്തിരുന്നു, എന്നാൽ ഇതായിരുട്ട്. വെളിച്ചത്തിനായിട്ട് കാത്തിരുന്നു, എന്നാൽ ഇതാ അന്ധകാരത്തിൽ ഞങ്ങൾ നടക്കുന്നു. ഞങ്ങൾ കുരുടന്മാരെ പോലെ ചുവർ തപ്പി നടക്കുന്നു, കണ്ണില്ലാത്തവരെ പോലെ തപ്പിത്തടഞ്ഞു നടക്കുന്നു. സന്ധ്യാസമയത്ത് എന്ന പോലെ ഞങ്ങൾ മധ്യാഹ്നത്തിൽ ഇടറുന്നു. ആരോഗ്യമുള്ളവരുടെ മധ്യേ ഞങ്ങൾ മരിച്ചവരെ പോലെയാകുന്നു. ഞങ്ങളെല്ലാവരും കരടികളെ പോലെ അലറുന്നു, പ്രാവുകളെ പോലെ ഏറ്റവും കുറുകുന്നു. ഞങ്ങൾ ന്യായത്തിനായി കാത്തിരിക്കുന്നു, എങ്കിലും ഒട്ടുമില്ല. രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു, എന്നാൽ അത് ഞങ്ങളോട് വന്നിരിക്കുന്നു. ഞങ്ങളുടെ അതിക്രമങ്ങൾ നിന്റെ മുമ്പാകെ പെരുകിയിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു. ഞങ്ങളുടെ അതിക്രമങ്ങൾ ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു, ഞങ്ങളുടെ അകത്യങ്ങളെ ഞങ്ങൾ അറിയുന്നു. അതിക്രമം ചെയ്ത യഹോവയെ നിഷേധിക്കുക, ഞങ്ങളുടെ ദൈവത്തെ വിട്ടുമാറുക, പീഡനവും മത്സരവും സംസാരിക്കുക, വ്യാജവാക്കുകളെ ഗർഭം ധരിച്ച് ഹൃദയത്തിൽ നിന്ന് ഉച്ചരിക്കുക എന്നിവ തന്നെ. അങ്ങനെ ന്യായം പിന്മാറി നീതി അകന്നു നിൽക്കുന്നു, സത്യം വീതിയിലിടറുന്നു, നേരിനു കടപ്പാൻ കഴിയുന്നതുമില്ല. സത്യം കാണാതെയായി ദോഷം വിട്ടകലുന്നവൻ കവർച്ചയായി ഭവിക്കുന്നു. യഹോവ അത് കണ്ടിട്ട് ന്യായമില്ലായിക നിമിത്തം അവനെ അനിഷ്ടം തോന്നുന്നു. ആരുമില്ലെന്ന് അവൻ കണ്ടു, പക്ഷവാദം ചെയ്യുവാൻ ആരുമില്ലായികയാൽ ആശ്ചര്യപ്പെട്ടു. അതുകൊണ്ട് അവന്റെ ഭുജൻ തന്നെ അവന് രക്ഷ വരുത്തി, അവന്റെ നീതി അവനെ താങ്ങി. അവൻ നീതി എന്ന കവചം പോലെ ധരിച്ച് രക്ഷ എന്ന തല കോരിക തലയിലിട്ടു. അവൻ പ്രതികാര വസ്ത്രങ്ങളെ ഉടുത്തു, തീഷ്ണത ഒരു മേലങ്കി പോലെ പുതച്ചു. അവരുടെ ക്രിയകൾക്ക് തക്കവണ്ണം അവൻ പകരം ചെയ്യും. തന്റെ വൈരികൾക്ക് ക്രോധവും തന്റെ ശത്രുക്കൾക്ക് പ്രതികാരവും തന്നെ. ദ്വീപവാസികളോട് അവൻ പ്രതിക്രിയ ചെയ്യും. അങ്ങനെ അവർ പടിഞ്ഞാറ് യഹോവയുടെ നാമത്തെയും കിഴക്ക് അവന്റെ മഹത്വത്തെയും ഭയപ്പെടും. കെട്ടിനിന്നതും യഹോവയുടെ ശ്വാസം തള്ളിപ്പായിക്കുന്നതുമായൊരു നദി പോലെ അവൻ വരും. എന്നാൽ സിയോനും യാക്കോബിൽ അതിക്രമം വിട്ടത് തിരിയുന്നവർക്കും അവൻ വീണ്ടെടുപ്പുകാരനായി വരുമെന്ന് യഹോവയുടെ എളപ്പാട്. ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എന്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകയില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ബാരക്കുമോ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻതൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. വാതിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു, അവനെ വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. തന്റെ ആടുകളെ അവൻ പേര് ചൊല്ലി വിളിച്ചു പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദമറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അന്യന്മാരുടെ ശബ്ദമറിയായിക്കൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും. ഈ സാദൃശ്യം യേശുവരോട് പറഞ്ഞു. എന്നാൽ തങ്ങളോട് പറഞ്ഞത് ഇന്നത് എന്ന് അവർ ഗ്രഹിച്ചില്ല. യേശു പിന്നെയും അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. എനിക്ക് മുമ്പേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ, ആടുകളോ അവരുടെ വാക്ക് കേട്ടില്ല. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവനകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു. ചെന്നായി അവയെ പിടിക്കുകയും ചിന്തിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ കൂലിക്കാരനും ആടുകളെ കുറിച്ച് വിചാരമില്ലാത്തവനുമല്ലോ. ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവനെ കൊടുക്കുന്നു. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്ക് ഉണ്ട്, അവയെ ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എന്റെ ശബ്ദം കേൾക്കും. ഒരാട്ടിൻ കൂട്ടവും ഒരിടയനും ആകും. എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. ഈ കൽപ്പന എന്റെ പിതാവിങ്കിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഈ വചന നിമിത്ത യഹൂദന്മാരുടെ പിന്നെയും ഭിന്നതയുണ്ടായി. അവരിൽ പലരും അവന് ഭൂതമുണ്ട്, അവൻ ഭ്രാന്തനാകുന്നു, അവന്റെ വാക്കു കേൾക്കുന്നത് എന്തിനേന്ന് പറഞ്ഞു. മറ്റു ചിലർ ഇത് ഭൂതഗ്രസ്തന്റെ വാക്കല്ല, ഭൂതത്തിന് കുരുടന്മാരുടെ കണ്ണു തുറപ്പാൻ കഴിയുമോ എന്ന് പറഞ്ഞു. അനന്തരവിരിശിലേമിൽ പ്രതിഷ്ഠോത്സവം ആചരിച്ചു. അന്ന് ശീതകാലമായിരുന്നു. യേശു ദേവാലയത്തിൽ ശലോമോന്റെ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരുന്നു. യഹൂദന്മാർ അവനെ വളഞ്ഞു, നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു, നീ ക്രിസ്തു എങ്കിൽ സ്പഷ്ടമായി പറക എന്ന് അവനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യമാകുന്നു. നിങ്ങളോ എന്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായാൽ വിശ്വസിക്കുന്നില്ല. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. ഞാൻ അവയെ അറിയുകയും അവയെന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അവ ഒരു നാള് നശിച്ചു പോകുകയില്ല. ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയും ഇല്ല. അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. പിതാവിന്റെ കയ്യിൽ നിന്നൊരു പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. ഞാനും പിതാവും ഒന്നാകുന്നു. യഹൂദന്മാർ അവനെ എറിവാൻ പിന്നെയും കല്ലെടുത്തു. യേശു അവരോട്, പിതാവിന്റെ കൽപ്പനയായി ഞാൻ പല നല്ല പ്രവൃത്തികൾ നിങ്ങളെ കാണിച്ചിരിക്കുന്നു, അവയിൽ ഏത് പ്രവൃത്തി നിമിത്തം നിങ്ങൾ എന്നെ കല്ലെറിയുന്നു എന്ന് ചോദിച്ചു. യഹൂദന്മാർ അവനോട്, നല്ല പ്രവൃത്തി നിമിത്തമല്ല, ദൈവദോഷണ നിമിത്തം. നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കുന്നത് കൊണ്ട് മാത്രമേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവരോട്, നിങ്ങൾ ദേവന്മാരാകുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നില്ലയോ? ദൈവത്തിന്റെ അള്ളപ്പാടുണ്ടായിട്ടുള്ളവരെ ദൈവത്തിൻ ദേവന്മാർ എന്ന് പറഞ്ഞുവെങ്കിൽ തിരുവെഴുത്തിന് നീക്കം വന്നുകൂടായല്ലോ. ഞാൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നുവെന്ന് പിതാവ് വിശദീകരിച്ച് ലോകത്തിൽ അയച്ചവനോട് നിങ്ങൾ പറയുന്നുവോ? ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ എന്നെ വിശ്വസിക്കണ്ട. ചെയ്യുന്നുവെങ്കിലോ എന്നെ വിശ്വസിക്കാതിരുന്നാലും പിതാവ് എന്നിലും ഞാൻ പിതാവിലും എന്ന് നിങ്ങൾ ഗ്രഹിച്ചറിയേണ്ടതിന് പ്രവൃത്തിയെ വിശ്വസിപ്പീൻ. അവർ അവനെ പിന്നെയും പിടിപ്പാൻ നോക്കി, അവനോ അവരുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞുപോയി. അവൻ യോർദാനക്കരെ യോഹന്നാൻ ആദ്യ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് പിന്നെയും ചെന്ന് അവിടെ പാർത്തു. പലരും അവന്റെ അടുക്കൽ വന്നു, യോഹന്നാൻ അടയാളം ഒന്നും ചെയ്തിട്ടില്ല, എന്നാൽ ഇവനെ കുറിച്ച് യോഹന്നാൻ പറഞ്ഞത് ഒക്കെയും സത്യമായിരുന്നു എന്ന് പറഞ്ഞ് അവിടെ പലരും അവനിൽ വിശ്വസിച്ചു. മറിയയുടെയും അവരുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബെഥാന്യയിൽ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. ഈ മറിയായിരുന്നു കർത്താവിനെ പരിമളതൈലം പൂശി തന്റെ തലമുടി കൊണ്ട് അവന്റെ കാൽ തുടച്ചത്. അവരുടെ സഹോദരനായ ലാസർ ആയിരുന്നു ദീനമായി കിടന്നത്. ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ചു, കർത്താവേ നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. യേശു മാർത്തയെയും അവരുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നുവെന്ന് കേട്ടാറേ താൻ അന്നിരുന്ന സ്ഥലത്തെ രണ്ടു ദിവസം പാർത്തു. അതിന്റെ ശേഷം അവൻ ശിഷ്യന്മാരോട് നാം വീണ്ടും യഹൂദിയിലേക്ക് പോകാന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അവനോട്, റബി, യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിവാൻ ഭാവിച്ചുവല്ലോ, നീ പിന്നെയും അവിടെ പോകുന്നുവോ എന്ന് ചോദിച്ചു. അതിന് യേശു, പകലിന് 12 മണി നേരമില്ലയോ? പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിന്റെ വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറുന്നില്ല, രാത്രിയിൽ നടക്കുന്നവനോ അവന് വെളിച്ചമില്ലായി കൊണ്ട് ഇടറുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നുവെന്ന് അവരോട് പറഞ്ഞു. ശിഷ്യന്മാർ അവനോട്, കർത്താവേ, അവൻ നിദ്ര കൊള്ളുന്നുവെങ്കിൽ അവനെ സൗഖ്യം വരുമെന്ന് പറഞ്ഞു. യേശുവോ അവന്റെ മരണത്തെ കുറിച്ചായിരുന്നു പറഞ്ഞത്. ഉറക്കമെന്ന നിദ്രയെ കുറിച്ച് പറഞ്ഞുവെന്ന് അവർക്ക് തോന്നിപ്പോയി. അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട്, ലാസർ മരിച്ചുപോയി, ഞാൻ അവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു, നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ, എന്നാൽ നാം അവന്റെ അടുക്കൽ പോകാ എന്ന് പറഞ്ഞു. ദിദിമോസ് എന്ന് പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട്, അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോകാ എന്ന് പറഞ്ഞു. യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി എന്നറിഞ്ഞു. ബെഥാന്യ യെരുശലേമിനരികെ ഏകദേശം 2 നാഴിക ദൂരത്തായിരുന്നു. മാർത്തയെയും മറിയയും സഹോദരനെ കുറിച്ച് ആശ്വസിപ്പിക്കേണ്ടതിന് പല യഹൂദന്മാരും അവരുടെ അടുക്കൽ വന്നിരുന്നു. യേശു വരുന്നുവെന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. മറിയയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തി നീൽക്കുമെന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തി നീൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല, ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവളവനോട്, ഉവർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവത്തിനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി തന്റെ സഹോദരിയായ മറിയെ സ്വകാര്യമായി വിളിച്ചു. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ കേട്ട് ഉടനെ എഴുന്നേറ്റ് അവന്റെ അടുക്കൽ വന്നു. യേശു അതുവരെ ഗ്രാമത്തിൽ കടക്കാതെ മാർത്തി അവനെതിരേറ്റ സ്ഥലത്ത് തന്നെ ആയിരുന്നു. വീട്ടിൽ അവളോടുകൂടെ ഇരുന്നവളെ ആശ്വസിപ്പിക്കുന്ന യഹൂദന്മാർ മറിയ വേഗം എഴുന്നേറ്റ് പോകുന്നത് കണ്ടിട്ട് അവൾ കല്ലറയ്ക്കൽ കരവാൻ പോകുന്നു എന്ന് വിചാരിച്ച് പിൻചെന്നു. യേശു ഇരിക്കുന്നിടത്തെ മറിയെത്തി അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ വീണു. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്തു കലങ്ങി. അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. കർത്താവേ, വന്നു കാണുക എന്ന് അവർ അവനോട് പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. ആകയാൽ യഹൂദന്മാർ കണ്ടോ അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ചിലരോ, കുരുടന്റെ കണ്ണു തുറന്ന ഇവനെ മരിക്കാതാക്കുവാൻ കഴിഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉള്ള നൊന്ത് കല്ലറയ്ക്കലെത്തി. അത് ഒരു ഗുഹയായിരുന്നു. ഒരു കല്ലും അതിന്മേൽ വെച്ചിരുന്നു. കല്ലു നീക്കി വീനെന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത, കർത്താവെ, നാറ്റം വെച്ചു തുടങ്ങി 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശുവളോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിന് മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അവർ കല്ലു നീക്കി. യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരിക എന്ന് അവരൊക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കാലും കൈയും ചീല കൊണ്ട് കെട്ടിയ മുഖം റൂമാൽ കൊണ്ടും മൂടിയും ഇരുന്നു. അവന്റെ കെട്ടഴിപ്പി ഞാൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാരിൽ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു. എന്നാൽ ചിലർ പരീശന്മാരുടെ അടുക്കൽ പോയി യേശു ചെയ്തത് അവരോട് അറിയിച്ചു. മഹാപുരോഹിതന്മാരും പരീശന്മാരും സംഘം കൂടി, നാം എന്തു ചെയ്യേണ്ടു? ഈ മനുഷ്യൻ വളരെ അടയാളങ്ങൾ ചെയ്യുന്നുവല്ലോ. അവനെ ഇങ്ങനെ വിട്ടേച്ചാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. റോമാക്കാരും വന്ന് നമ്മുടെ സ്ഥലത്തെയും ജനത്തെയും എടുത്തു കളയുമെന്ന് പറഞ്ഞു. അവരിൽ ഒരുത്തൻ ആ സമ്മത്സരത്തെ മഹാപുരോഹിതനായ കയ്യാഫാവ് തന്നെ അവരോട്, നിങ്ങൾ ഒന്നും അറിയുന്നില്ല. ജനം മുഴുവനും നശിച്ചു പോകാതെ വണ്ണം ഒരു മനുഷ്യൻ ജാതിക്ക് വേണ്ടി മരിക്കുന്നത് നന്നേന്ന് ഓർക്കുന്നതുമില്ല എന്ന് പറഞ്ഞു. അവനിത് സ്വയമായി പറഞ്ഞതല്ല, താൻ ആ സമ്മത്സരത്തെ മഹാപുരോഹിതനാകിയാൽ ജനത്തിന് വേണ്ടി യേശു മരിപ്പാനിരിക്കുന്നുവെന്ന് പ്രവചിച്ചതത്രേ. ജനത്തിന് വേണ്ടി മാത്രമല്ല, ചിതറിയിരിക്കുന്ന ദൈവമക്കളെ ഒന്നായിട്ട് ചേർക്കേണ്ടതിനും തന്നെ. അന്നു മുതൽ അവർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു. അതുകൊണ്ട് യേശുഹൂദന്മാരുടെ തന്നെ പരസ്യമായി നടക്കാതെ അവിടെ വിട്ട് മരുഭൂമിക്കരികെ എഫ്രയീം എന്ന പട്ടണത്തിലേക്ക് വാങ്ങി ശിഷ്യന്മാരുമായി അവിടെ പാർത്തു. യഹൂദന്മാരുടെ പെസഹ അടുത്തിരിക്കയാൽ പലരും തങ്ങൾക്ക് ശുദ്ധി വരുത്തുവാൻ പെസഹായ്ക്ക് മുമ്പേ നാട്ടിൽ നിന്ന് യെരുശലേമിലേക്ക് പോയി. അവർ യേശുവിനെ അന്വേഷിച്ചു ദേവാലയത്തിൽ നിന്നുകൊണ്ട്, എന്തു തോന്നുന്നു, പെരുന്നാൾക്ക് വരികയില്ലയോ എന്ന് തമ്മിൽ പറഞ്ഞു. എന്നാൽ മഹാപുരോഹിതന്മാരും പരീശന്മാരും അവനെ പിടിക്കണമെന്ന് വെച്ച് അവനിരിക്കുന്ന ഇടം ആരെങ്കിലും അറിഞ്ഞാൽ അറിവ് തരണമെന്ന് കൽപ്പന കൊടുത്തിരുന്നു. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബെഥാനിയിലേക്ക് യേശു പെസഹായ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. അവിടെ അവർ അവന് ഒരു അത്താഴം ഒരുക്കി മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോടുകൂടെ പന്തിയിലിരുന്നവരിൽ ഒരുവനായിരുന്നു. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജടമാംസി തൈലം ഒരു റാത്തിൽ എടുത്ത് യേശുവിന്റെ കാലിൽ പൂശി തന്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. എന്നാൽ അവന്റെ ശിഷ്യന്മാർ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുപ്പാനുള്ള യൂദായിസ്കരിയത്താവ്, ഈ തൈലം 300 വെള്ളിക്കാശിന് വിധി ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്തേ എന്ന് പറഞ്ഞു. ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല. അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തന്റെ പക്കലാകിയാൽ അതിലിട്ടത് എടുത്തു വന്നതുകൊണ്ടും അത്രേ പറഞ്ഞത്. യേശുവോ, അവളെ വിടുക, എന്റെ ശവസംസ്കാര ദിവസത്തിനായി അവളിത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ. ദരിദ്രന്മാർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കയുണ്ടല്ലോ, ഞാൻ എല്ലായ്പ്പോഴും അടുക്കയില്ലാതാനും എന്ന് പറഞ്ഞു. അവനവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് യഹൂദന്മാരുടെ ഒരു വലിയ പുരുഷാരം യേശുവിന്റെ നിമിത്തം മാത്രമല്ല, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറെ കാണാനായിട്ടും കൂടെ വന്നു. അവൻ ഹേതുവായി അനേകം യഹൂദന്മാർ ചെന്ന് യേശുവിൽ വിശ്വസിക്കിയാൽ ലാസറേയും കൊല്ലേണമെന്ന് മഹാപുരോഹിതന്മാർ ആലോചിച്ചു. പിറ്റേന്ന് പെരുന്നാൾക്ക് വന്ന ഒരു വലിയ പുരുഷാര് യേശു എരിശിലേമിലേക്ക് വരുന്നു എന്ന് കേട്ടിട്ട് ഈത്തപ്പനയുടെ കുരുത്തോല എടുത്തും കൊണ്ട് അവനെ എതിരേൽപ്പാൻ ചെന്നു. ഹോശന്ന, ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് ആർത്തു. യേശു ഒരു ചെറിയ കഴുതയെ കണ്ടിട്ട് അതിന്മേൽ കയറി, സിയോൻ പുത്രി ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടി പുറത്ത് കയറി വരുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. ഇത് അവന്റെ ശിഷ്യന്മാർ ആദിയിൽ ഗ്രഹിച്ചില്ല. യേശുവിനെ തേജസ്കരണം വന്ന ശേഷം അവനെ കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്നും തങ്ങൾ അവനെ ഇങ്ങനെ ചെയ്തു എന്നും അവർക്ക് ഓർമ്മ വന്നു. അവൻ ലാസറെ കല്ലറയിൽ നിന്ന് വിളിച്ച് മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചപ്പോൾ അവനോടുകൂടെ ഉണ്ടായിരുന്ന പുരുഷാരം സാക്ഷ്യം പറഞ്ഞു. അവൻ ഈ അടയാളം ചെയ്ത പ്രകാരം പുരുഷാരം കേട്ടിട്ട് അവനെ എതിരേറ്റിയെന്നു. ആകയാൽ പരീശന്മാർ തമ്മിൽ തമ്മിൽ നമുക്ക് ഒന്നും സാധിക്കുന്നില്ലല്ലോ, ലോകം അവന്റെ പിന്നാലെ ആയിപ്പോയി എന്ന് പറഞ്ഞു. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാരക്കുമോർ
നമുക്ക് പ്രാർത്ഥിക്കാം. പറയുമോ, പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദി മുതലേഹം തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ത്രിയേക ദൈവത്തിന്റെ ബലിതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്വദസ്തുഭദ്രാസുരത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ആത്മീയ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. കാലാവസ്ഥ അനുകൂലമല്ലെങ്കിലും പ്രതികൂല കാലാവസ്ഥയിൽ നാം ഓരോരുത്തരും ശാന്തമായി ഇരിക്കുന്ന സ്ഥാനത്ത് ദൈവസന്നിധിയിൽ ആയിരിക്കാനും ദൈവശബ്ദം കേൾപ്പാനും ഹൃദയത്തിൽ രൂപപ്പെട്ടു വരുന്ന അതിഭീകരമായ ഭയത്തെയും പ്രതിബന്ധങ്ങളെയും ദൈവമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് അതിജീവിക്കുവാനും ദൈവവിശ്വാസത്തിൽ തമ്മെ തന്നെ പരിപൂർണമായി ഉറപ്പിച്ച് വിശ്വസിക്കുവാനും ഒക്കെ ഒരുക്കി തന്ന ഈ അവസരത്തെ ഓർത്ത് തമ്പുരാനെ സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിടുകയും ഇതിന് നേതൃത്വം നൽകുകയും ചെയ്തിരിക്കുന്ന പിതാക്കന്മാരെ പ്രത്യേകമായിട്ട് ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷയിൽ സാന്നിധ്യമിടെ നിറയ്ക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും, പ്രത്യേകിച്ച് ഇന്ന് ധ്യാനം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട മോഹൻ ജോസഫ് അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠരെയും ധന്യമാർന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ വിശ്വാസത്തോടുകൂടി പങ്കുകൊള്ളുന്ന എല്ലാ ദൈവമക്കളെയും പ്രാർത്ഥനാപൂർവം ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമായിരിക്കുന്ന സ്ഥാനത്ത് ഭയത്തോടും ഭക്തിയോടും ദൈവം നമ്മുടെ കൂടെയുണ്ട്, തമ്പുരാൻ നമ്മുടെ ശബ്ദം കേൾക്കുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടി ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുവാൻ തക്കവണ്ണം എല്ലാവരും എല്ലാവരുടെ സ്നേഹത്തോട് ഓർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ആളുകൾ ഈ പ്രയറിൽ ജോയിൻ ചെയ്യുന്നുണ്ട് എന്നെനിക്കറിയാം. ദയവായിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണ് മ്യൂട്ട് ചെയ്ത് ഇതിൽ സംബന്ധിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ശബ്ദം, നിങ്ങൾ വീടുകളിൽ അറിയാതെ ഉണ്ടാക്കുന്ന ശബ്ദം ഈ ഫോണിൽ കേൾക്കുകയും ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ പ്രസംഗിക്കുകയും പാട്ടുപാടുകയൊക്കെ ചെയ്യുമ്പോൾ ആ അവശബ്ദങ്ങൾ അതിന് തടസ്സമുണ്ടാകും എന്ന് നിങ്ങളുടെ വിനയത്തോട് ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. സുവിശേഷ ഗീതങ്ങളിലെ 8-ാമത്തെ ഗീതത്തിന്റെ ഏതാനും വരികൾ ദൈവം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷ പങ്കുചേരാം. സുവിശേഷ ഗീതങ്ങളിലെ 8-ാമത്തെ ഗീതം. എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ജ്ഞാനി ക്ഷോണിതൽ എന്തിനു ക്ലേശിക്കണം എന്ന് ആരംഭിക്കുന്ന ഗീതം. എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ജ്ഞാനി ക്ഷോണി തന്നിൽ ക്ലേശിപ്പാ ഏതും കാര്യമില്ലെന്നെന്റെ ഉള്ളം ചൊല്ലുന്നു. വൈഷമ്യമുള്ളേതുകൊന്നും കരകേറി നടക്കൊള്ള രക്ഷകനൻ കാലുകൾ കുവേഗമാ തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിടും. തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിടും. അരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ മാനഭക്തിയിലാധി പൂണ്ടു ഖേദിപ്പാ. സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. എന്റെ നിത്യാത്മീകീതന്മാ ദൈവദൂത സംഘമത്രേ ഇപ്പോളാവ ദൈവമുമ്പിൽ കേവയാ. എന്നെ കാവൽ ചെയ്തു ശുശ്രൂഷിപ്പാൻ വന്നിടും. എന്നെ കാവൽ ചെയ്തു ശുശ്രൂഷിപ്പാൻ വന്നിടും. ദുഃഖിതനായോടിപ്പോയ മരുഭൂവിൽ കിടന്നാലും എന്നെയോർത്തു ദൈവദൂതർ വന്നിടും. ഏറ്റം സ്നേഹചൂടോടൊപ്പവുമായി വന്നിടും. ഏറ്റം സ്നേഹചൂടോടൊപ്പവുമായി വന്നിടും. നാളയെ കൊണ്ടൻ മനസ്സിൽ ലവലേശം ഭാരമില്ല. ഓരോ നാളും ദൈവമെന്നെ പോറ്റുന്നു. തന്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. തന്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. കാക്കകളെ വിചാരിപ്പിൻ വിതയില്ല കൊയ്ത്തുമില്ല. ദൈവമാവയ്ക്കായി വേണ്ടാതേകുന്നു. ലില്ലി പുഷ്പങ്ങൾക്കു മാവൻ ശോഭാ നൽകുന്നു. ലില്ലി പുഷ്പങ്ങൾക്കു മാവൻ ശോഭാ നൽകുന്നു. പത്മസ്വീപിൽ ലേഖനായ പതിച്ചാലും ഭയമില്ല. സ്വർഗം തോറന്ന് എന്റെ പ്രിയൻ വന്നിടും. മഹാദർശനത്താൽ വിവശനായി തീരും ഞാൻ. മഹാദർശനത്താൻ വിവശനായി തീരും ഞാൻ. അമഹേശ കരുണേശ പൊന്നുതാദാമിയേക്ക വേണ്ടതെല്ലാം ദയ തോന്നി നൽകുമ്പോ എന്റെ ദേഹി വൃദ്ധ കാലങ്ങും നാദന്തിന എന്റെ ദേഹി വൃദ്ധ കാലങ്ങും നാദന്തിന എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോ സാധു ജ്ഞാനി ക്ഷോണിതന്നിൽ ക്ലേശിപ്പാ ഏതും കാര്യമില്ലെന്ന് എന്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്ന് എന്റെ ഉള്ളം ചൊല്ലുന്നു.
മാമനശ ഗൗമസ്കാരം നടത്തിക്കാം.
പറയ്ക്കും പിതാവിനും പുത്രനും പരിശുദ്ധനും സ്തുതി. തന്റെ അസ്ഥികളാൽ ആകാശവും ഭൂമി എന്നറിയപ്പെട്ടിരിക്കുന്ന ഭഗവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു,
മരണമില്ലാത്തനാവുന്നു.
ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ
മരണമില്ലാത്തനെ
നീ പരിശുദ്ധനാവുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ
കർത്താവേ
ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ
തിരുനാമപരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദുർവിഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള കടക്കാരോട് ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ ആ ദുഷ്ടമർഗം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യ ശക്തി വാസ്തവും നിനക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ.
നമ്മുടെ
കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ വയറ്റിൽ ഫലമായി നമ്മുടെ കർത്താവായ ശ്മിശിക വാഴ്ത്തപ്പെട്ടവനാകുന്നു. സുത്തലന്റെ അറിയാമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവത്തെപരോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.
സാക്ഷി കളയുന്ന ദൈവം നമ്മളാണ്, നിന്നോട് ഞങ്ങൾ പിഴച്ചു എന്നത് കൊണ്ട് ഞെരുക്കത്താലെ ഞങ്ങളെ ശിക്ഷിക്കല്ലേ. ഭാഗ്യമുള്ള അമ്മയെ കുറിച്ച് നമ്പിയന്മാരെ കുറിച്ചും ശിക്ഷകളൊക്കെ ഞങ്ങളിൽ നിന്ന് നീ മുടക്കണമേ. കർത്താവെ, കൈപ്പുവട്ട ഇതെന്നിട്ട് ഞങ്ങളുടെ വരം നീ ജായിക്കരുത്. അനുഗ്രഹിക്കുന്ന തമ്പുരാൻ എന്ന നീ പൊട്ടാങ്ങിയതെ ചൊല്ലിയവൻ നീയാകുന്നു എന്നതുകൊണ്ട് അരിശത്തിന്റെയും ശിക്ഷയുടെയും കാലത്തിൽ ഞങ്ങളുടെ മുഖങ്ങളിൽ നീ വാതിലടയ്ക്കരുത്. ദോഷക്കാർ ഞങ്ങളിൽ നിന്ന് ഞങ്ങൾ പറയേറ്റു പറയുന്നു. എന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വിസ്തീർണമാക്കണമേ. തമ്പുരാനെ അനുഗ്രഹത്താ ഞങ്ങളെ നീ രക്ഷിച്ചുകൊള്ളണമേ. ഇരട്ടിക്കപ്പെട്ട മരണത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങൾ നമസ്കാരത്തിനും അപേക്ഷയ്ക്കും മനോഗുണത്തിനും വാതിൽ തുറന്നു തരണമേ. ഞങ്ങൾ കൈക്കൊണ്ട് നിന്റെ ശരീരവും രക്തവും ഞങ്ങളുടെ ഇടത്തിന് തുണയായിരിക്കണമേ. ജയമുള്ള ആയുധമാ നിന്റെ ശ്രീപാദന്റെ ലോകക്ക് രക്ഷയായിരിക്കണമേ. നല്ല ദേവിയുള്ള ഇടയനായ തമ്പുരാനെ ഞങ്ങളുടെ ആവരാധന നീ കൈക്കണമേ. ഞങ്ങളുടെ ആശയങ്ങൾ നിന്റെ പക്കലാട്ട് ഹൃദിക്കുന്നു. ഞങ്ങളുടെ കടങ്ങൾ നീ പൊളിക്കണമേ. മനഗുണക്കാരതിനോടല്ലാതെ ആരോട് ഞങ്ങളെ അപേക്ഷിക്കേണ്ടോ? ആരെയും ഞങ്ങൾ കുമ്പിടേണ്ടോ? അപേക്ഷിക്കുവാനും കുമ്പിടുവാനും നീ അല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല. അതുകൊണ്ട് നിന്റെ തൃക്കൈ നീട്ടി ഞങ്ങളെ നീ വാഴ്ത്തണമേ. തിരുവള്ളം കൊണ്ടില്ലായ്മെന്ന് ഞങ്ങളെ ശിക്ഷിച്ചവനായ ദൈവമേ, ഞങ്ങൾ ഉണ്ടായപ്പോൾ തിരുവള്ളക്കേട്ടുണ്ട് ഞങ്ങളെ നീ ശിക്ഷിക്കരുത്. കോപത്തിന് ഞങ്ങളെ നീ രക്ഷിച്ചുകൊള്ളണമേ. ഇപ്പോഴല്ല ആ സമയത്ത് എന്നേക്കും തന്നെ ഓശബാവ് കുലസുബാൻ്റെ
ആരാധ്യരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹീതമായ വിശ്വാസികളെ, വീണ്ടും ഈ ധന്യവാർന്ന ദിവസം പ്രത്യേകിച്ച് പരിശുദ്ധമായ നോമ്പിന്റെ പരിസമാപ്തി കുറിക്കുവാൻ ഒരുങ്ങുന്ന, അല്ലെങ്കിൽ സഭ നമ്മളെ ഒരുക്കുന്ന ഈ ദിനം ശാന്തമായ ദൈവസന്നിധിയിൽ ഇരുന്ന് ധ്യാനിപ്പാൻ തന്ന കൃപയോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ടിവി ഓൺ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഓൺ ചെയ്യുമ്പോഴൊക്കെയും രോഗത്തിന്റെയും മരണത്തിന്റെയും വികൃതമായ സുഗന്ധം നമ്മൾ വേദനയോടുകൂടി ഉൾക്കൊള്ളുമ്പോഴും പ്രതീക്ഷയോടുകൂടി ദൈവസന്നിധിയിൽ ഈ ദിനങ്ങളിൽ നമ്മുടെ മിഴികളെ നനച്ചുകൊണ്ട് നമ്മുടെ മിഴികളെ ഉയർത്തുമ്പോൾ സ്വർഗം തുറന്ന് ദൈവം ഉത്തരമാറും എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് നമ്മളെ തന്നെ വീണ്ടും സമർപ്പിക്കാം. ലോകം മുഴുവൻ അതിഭീകരമായ വേദനകളെ കൂടി കടന്നുപോകുന്നു. നമ്മൾ നിരന്തരം അതിന്റെ ശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ലോകം ഒരുക്കുന്ന സമ്മാനങ്ങൾ എപ്പോഴും മനുഷ്യനെ ഭാരമാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഈ ഭാരത്തെ നീക്കുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ എന്ന് നമ്മൾ നിരന്തരം തിരിച്ചറിയുന്നു. വീണ്ടും വീണ്ടും നമ്മുടെ പ്രതീക്ഷ നശിച്ചു പോകാതെ, മടുത്തുപോകാതെ പ്രാർത്ഥിക്കണം എന്ന് വേദപുസ്തകത്തിൽ നിരന്തരം നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ, മടുത്തുപോകാതെ നമ്മുടെ കണ്ണുനീരുകൾ നിരന്തരം നമുക്ക് വേണ്ടിയും നമ്മുടെ സഹജീവികൾക്ക് വേണ്ടിയും നമുക്ക് ഉയർത്താം. പ്രത്യേകിച്ച് ഈ രോഗത്തിന്റെ തീവ്രതയിൽ കൂടി കടന്നു പോകുന്ന ആളുകളെ ശുശ്രൂഷിക്കുന്ന വൈദ്യന്മാരെയും, അതുപോലെ തന്നെ സ്വന്തം ജീവനെ പോലും പണയം വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി സേവനം ചെയ്യുന്ന നമ്മുടെ നേഴ്സ് സഹോദരിമാരെയും ഒക്കെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അവരുടെ ഈ പ്രതിബന്ധം നിറഞ്ഞ കാലഘട്ടത്തിൽ അവരുടെ ത്യാഗ മനോഭാവത്തെ, നേഴ്സ് എന്ന് പറയുന്നത് മാത്രമല്ല ആദരരംഗത്ത് വിവിധ തലത്തിൽ, ഫാർമസിയൊക്കെ ആണെങ്കിലും വിവിധ തലത്തിൽ വളരെ ആത്മാർത്ഥമായിട്ട് ജീവൻ പണയം വെച്ച് ശുശ്രൂഷിക്കുന്ന അനേകരുണ്ട്. നമ്മുടെ ആളുകളും അല്ലാത്ത ആളുകളുമായിട്ടുള്ള അനേക ആളുകൾ, അവർക്ക് വേണ്ടിയൊക്കെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനുള്ള അവസരമാണ്. അവരൊക്കെ അവരുടേതായ പ്രവർത്തന മേഖലയിൽ മുഴുകുമ്പോൾ, ശാന്തമായി നമ്മുടെ ഭവനത്തിൽ ഇരുന്നുകൊണ്ട് നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ അവരോട് കരുണ ചെയ്യണമെന്ന്. തീർച്ചയായിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ ദിനങ്ങളിൽ നമ്മെ തന്നെ ഒരുക്കാം. ഒരുപക്ഷെ ഈ സഭയിലെ വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാൻ ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ അവസരമാണെന്നുള്ള ബോധത്തോടുകൂടി ഈ ദിനങ്ങളിലായി നമുക്ക് പ്രാർത്ഥനയൊക്കെ നമ്മളെ തന്നെ സമർപ്പിക്കാം. നമുക്കറിയാം നമ്മുടെ ഒരു വർഷത്തെ ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശ്വാസിയുടെ കാര്യം പറഞ്ഞത്, ഏറ്റവും പ്രധാനപ്പെട്ട അവന്റെ അവൻ ഇഷ്ടപ്പെടുന്ന ദിനങ്ങൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോമ്പിന്റെയും പ്രത്യേകിച്ച് കഷ്ടാനുപാഴ്ചകളുടെ ദിനങ്ങളാണ്. വന്നുപോയ കുറവുകളെ ഒന്ന് അനുതാപത്തോടെ ഏറ്റു പറയുവാനും ദേവാലയത്തിൽ നടക്കുന്ന ആരാധനകളിലെ ക്രിസ്തുവിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളെയൊക്കെ സ്വന്തം നിമിഷങ്ങളായി മാറ്റിക്കൊണ്ട് ആ ജീവിതത്തോട് ചേർന്ന് നിൽക്കുവാൻ നമ്മൾ ഒരുക്കുന്ന ദിനങ്ങളാണ് കഷ്ടാനുഭവാഴ്ച ദിനങ്ങളൊക്കെ തന്നെ. പക്ഷേ ഈ വർഷം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതുപോലെ നമുക്ക് ആ ദിനങ്ങളിൽ കൂടി, അതിന്റെ പൂർണ്ണതയിൽ കൂടി നമുക്ക് ആരാധനയിലെ ദേവാലയത്തിൽ നടക്കുന്ന ആരാധനകളിൽ കൂടി കടന്നു പോകുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കാതെ പോകുന്നു എന്നുള്ളത് പലരിലും ഉള്ള ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. ഈ ദിനങ്ങളിൽ പല ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ മനസ്സ് പങ്കുവെക്കുന്ന ഏറ്റവും വേദനാജനകമായ ഒരു സംഗതി അതാണ്, അച്ഛാ വളരെ വിഷമമുണ്ട്, ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ പള്ളി പോകാൻ തക്കവണ്ണം കഴിയാതെ പോകുന്നു. അത് വെറുതെ ഒരച്ഛനെ കാണുമ്പോൾ സന്തോഷിപ്പിക്കാൻ പറയുന്നതല്ല, അവരുടെ ഹൃദയങ്ങളിലെ ഏറ്റവും വേദനാജനകമായ തലങ്ങളിൽ കൂടി, അല്ലെങ്കിൽ അവരുടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു മുറിവിന്റെ അനുഭവത്തിൽ കൂടിയാണ് പലപ്പോഴും പലരും അത് പങ്കുവെക്കാറുള്ളത്. എന്തുതന്നെയാണെങ്കിലും ഒരുപക്ഷെ ദേവാലയത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിൽ ഭാഗവാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ വീടുകളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ മുൻ വർഷങ്ങളിലൊക്കെ നമ്മള് ആരാധന സംബന്ധിച്ചപ്പോൾ അന്നുണ്ടായ അനുഭവങ്ങളൊക്കെ ഈ ദിനങ്ങളിൽ ഹൃദയങ്ങളിൽ കൂടി കടന്നു പോകുവാൻ തക്കവണ്ണം നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിലൊക്കെ പങ്കാളികളാകാം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുക. അതോടൊപ്പം തന്നെ ആരാധനയ്ക്ക് അവസരമുണ്ടായിട്ടും അല്ലെങ്കിൽ കഷ്ടാനുപാഴ്ചയിലൊക്കെ ശുശ്രൂഷിക്കാൻ അവസരമുണ്ടായിട്ടും അതിനെ ലാഘവത്തോടെ കണ്ട് വീടിന്റെ ഉള്ളിലും അല്ലെങ്കിൽ പള്ളിക്ക് പുറത്തും നിൽക്കുന്ന ആളുകളൊക്കെ ഇന്ന് വേദനയോടെ ചിന്തിക്കുകയാണ്, നഷ്ടപ്പെടുത്തി കളഞ്ഞ നല്ല അനുഭവങ്ങളെയൊക്കെ
ഏതായാലും ഈ ദിനങ്ങളിൽ എല്ലാവരും ദൈവം ക്ഷമിക്കട്ടെ. നമ്മൾ കണ്ണുനീരോട് പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ അനുതാപത്തോടെ ശിരസുകളെ ഉയർത്തുമ്പോൾ നമ്മുടെ കണ്ണുനീരും അവ അതിനൊപ്പം ചേർന്നുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് പങ്കുവെക്കാം. ഈ ദിനങ്ങൾക്ക് പ്രധാനമായിട്ട് നമുക്ക് ഓർത്തിരിക്കാനുള്ള ഒരു കാര്യം, വരുന്ന ഞായറാഴ്ച അവസാന ഞായറാഴ്ചയാണെന്നറിയാം. അതിന്റെ പ്രാധാന്യമൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ആ ദിനത്തിൽ പ്രത്യേകമായിട്ട് നമുക്ക് ഓർമ്മ നിർവഹിക്കുന്നത് പരിശുദ്ധ പാമ്പാട് തിരുമേനിയുടെയാണ്. സഭയിൽ ജനിച്ച് ഈ സഭയിൽ വളർന്ന് ഈ സഭയിൽ ഒരു വിശുദ്ധനായി മാറിയ ഒരു ശ്രേഷ്ഠ പിതാവാണ് പരിശുദ്ധ പാമ്പാട് തിരുമേനി. സഭ ഔദ്യോഗികമായിട്ട് പരിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചില്ലെങ്കിൽ തന്നെയും ആ പിതാവുമായി സ്നേഹബന്ധം പുലർത്തിയിട്ടുള്ള ആ പിതാവിന്റെ ജീവിതമാർഗം തിരിച്ചറിഞ്ഞിട്ടുള്ള എല്ലാ ആളുകളിലും അദ്ദേഹം ഒരു പരിശുദ്ധനായിട്ട് ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന് 55 ഓർമ്മ ദിനമാണ്. ആ പിതാവിന്റെ മധ്യസ്ഥലഭയം പ്രാപിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇപ്പോഴും സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ദൈവസന്നിധിയിൽ ആലപിക്കും. അതിനുശേഷം മലങ്കര സഭയുടെ അഭിമാന കൺവെൻഷൻ പ്രസംഗ മേഖലയിലൊക്കെ ശുശ്രൂഷിക്കുന്ന ബഹുമാനപ്പെട്ട മോഹൻ ജോസഫ് അച്ഛൻ തിരുവചനത്തിൽ നിന്ന് ധ്യാനം നിർവഹിക്കുന്നതാണ്. ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമൊന്നുമില്ല. കഴിഞ്ഞ ആഴ്ച ഒന്നര ആഴ്ച മുമ്പും അച്ഛന് ഇക്സ്ക്രൂഷിൽ സംബന്ധിച്ചു ആവശ്യമായ ദൈവവചനം തന്നെ നമ്മൾ അനുഗ്രഹിച്ചു. ഈ ദിനങ്ങളിലൊക്കെ തന്നെ ഈ ഓർത്തഡോക്സ് ഡാലസ് ഏരിയയിലുള്ള ഓർത്തഡോക്സ് കൺവെൻഷന് അച്ഛൻ നേതൃത്വം നൽകി ധാരാളം ആളുകൾ 500 പരം ആളുകൾ ആ സമയം ലൈവിൽ ഈ ശുശ്രൂഷയിൽ പങ്കാളികളായി. ഇപ്പോഴും ഈ ദിനങ്ങളിലൊക്കെ അച്ഛന്റെ പ്രസംഗം വിവിധ സ്ഥലങ്ങളിലായിട്ട് ബ്ലഹിൻഡിന്റെ ഭവനത്തിൽ വെച്ചോ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും എനിക്കറിയാം ഈ നോമ്പിന്റെ ദിനങ്ങളിൽ അമേരിക്കയിൽ അനേക വൈദ്യർ കടന്നു വരാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് അച്ഛന്റെ ശബ്ദം ഒരുപാട് ആളുകൾക്ക് പ്രത്യേകിച്ച് പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നവർക്ക് ആശ്വാസമാകുന്നുണ്ട് എന്നൊരു സംശയമൊന്നുമില്ല. അതിനേക്കാൾ ഒരു എനിക്ക് വളരെ അതിശയമായിട്ട് തോന്നിയത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾക്ക് അനുസൃതമായി നമ്മളെന്ത് ഒരു വൈദ്യനിൽ നിന്നും ഈ സമയത്ത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുവോ അത് തന്നെ ദൈവം അച്ഛന്റെ ഹൃദയങ്ങളിൽ കൂടി നമുക്ക് പകർന്നു നൽകുന്നു എന്നുള്ളത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. പല ആളുകളും എന്നോട് പ്രത്യേകമായിട്ട് ഈ അവസരം ഒരുക്കിയതിൽ പ്രത്യേകമായിട്ട് നന്ദി പറയുകയുണ്ടായി. ഏതായാലും ദൈവത്തിന്റെ അനുഗ്രഹമാണ് ഈ പ്രതികൂല സാഹചര്യങ്ങളിലൊക്കെയും അല്പം ആശ്വാസത്തിന് അച്ഛന്റെ സാന്നിധ്യം നമുക്കുണ്ടായത്. വീണ്ടും ഒരിക്കൽ കൂടി ഈ ബുധനാഴ്ച പ്രാർത്ഥനയിൽ അച്ഛനെ പ്രത്യേകമായിട്ട് സ്വാഗതം ആശംസിക്കുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 149 ഗീതം ദൈവോപാസമർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛൻ ധ്യാനം നിർവഹിക്കുന്നതാണ്.
ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ഭാരത്താൽ വലയുന്നോരേ ആശ്വാസമില്ലാതലയുന്നോരേ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ കുറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. പാപാന്ധകാരത്തിൽ കഴിയുന്നോരേ മോഹങ്ങളാൽ മനം തകർന്നവരേ, പാപാന്ധകാരത്തിൽ കഴിയുന്നോരേ രോഗങ്ങളാൽ മനം തകർന്നവരെ, നിന്നെ രക്ഷിപ്പാൻ അവൻ കരങ്ങൾ എന്നെന്നും മതിയായവ, നിന്നെ രക്ഷിപ്പാൻ അവൻ കരങ്ങൾ എന്നെന്നും മതിയായവ. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. വാതിൽക്കൽ വന്നിങ്ങോ നൊട്ടിടുന്ന ആശ്വാസമരുള വന്നിടുന്ന, വാതിൽക്കൽ വന്നിങ്ങോ നൊട്ടിടുന്ന ആശ്വാസമരുളാൻ വന്നിടുന്ന അരുമപിതാവിന്റെ ഇമ്പസ്വരം നീയുന്നു ശ്രവിച്ചിടുമോ. അരുമപിതാവിന്റെ ഇമ്പസ്വരം നീയുന്നു ശ്രവിച്ചിടുമോ. ആശ്വാസത്തിൻ പുറവിടമാ ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു.
തിരുവചന ധ്യാനത്തിനായി പ്രിയമോഹൻ ജോസഫ് അച്ഛനെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ആദരണീയരായ വൈദിക ശ്രേഷ്ഠർ, ഇതിൽ പങ്കുചേരുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ നോമ്പിന്റെ അവസാന ഭാഗത്തേക്ക് നാം വരികയാണ്. വളരെ ആഗ്രഹത്തോടെയാണ് ഓരോ വർഷവും കഷ്ടാനുഭവ ആഴ്ചയിലേക്ക് നാം യാത്ര ചെയ്യുക. അവസാനയിൽ ആ കുരുത്തോലുകൾ പിടിച്ചുകൊണ്ടുള്ള നമ്മുടെ പ്രദക്ഷിണം, അത് വാങ്ങിക്കൊണ്ടുള്ള മടക്കയാത്ര, അച്ചാഴ്ചയിൽ ഓരോ ദിവസങ്ങളിലും കുമ്പിട്ട് പ്രാർത്ഥിക്കുകയും അതിന്റെ കൗമാകളും ഗീതങ്ങളും അതിനോട് ചേർന്നുള്ള ധ്യാനങ്ങളും ഒക്കെ നാം ഹൃദയത്തോട് ചേർത്ത് വെച്ച ആരാധനാ ഭാവങ്ങളാണ്. എന്നാൽ ഇത്തരുണത്തിൽ ഒരുമിച്ച് ദേവാലയത്തിൽ അത് നിർവഹിക്കാൻ കഴിയുകയില്ല എന്ന് ഉള്ള ചിന്ത ആത്മീയമായി നമ്മുടെ മനസ്സിനെ എത്രമാത്രം അസ്വസ്ഥമാക്കുന്നു എന്നുള്ളത് ഞാൻ പറയേണ്ടതില്ല. എന്തോ ഒരു വലിയ നഷ്ടം, കയ്യിലുണ്ടായിരുന്നത് എന്തോ കളഞ്ഞുപോയതിന്റെ ഒരു തീരാ നഷ്ടം സംഭവിച്ചതിന്റെ വേദനയിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഈ ദിവസങ്ങൾ തള്ളി നിൽക്കുക. ആരുടെയും മുഖത്ത് പ്രസാദമില്ല, ആരുടെയും മനസ്സിൽ സന്തോഷമില്ല. ഇവിടെയും കാർമേഘാവൃതമായ ഒരു സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുക. എന്നാൽ സഹോദരങ്ങളെ, അന്ധകാരത്തിൽ വെളിച്ചം ഉദിക്കുന്നു എന്ന തിരുവചനം പറയുന്നത് പോലെ ഇന്നത്തെ നമ്മുടെ ഈ സങ്കടങ്ങളും ദുരിതങ്ങളും കണ്ണുനീരുകളും കാഴ്ചകളുമെല്ലാം പ്രാർത്ഥനകളുമെല്ലാം ഒരു പുതിയ പ്രഭാതത്തിന്റെ ആവേശം നമുക്ക് പ്രദാനം ചെയ്യും. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഒരു രാജാവ് നാട് നീങ്ങിക്കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ ജെറുസലേമിന്റെ വാതിലുകളെല്ലാം അടച്ച് ദുഃഖത്തോടും ഒരു രാജാവില്ലാത്തതിന്റെ വേദനയോടും കൂടെ അവർ നാളുകൾ തള്ളി നീക്കും. പുതിയൊരു രാജാവിനെ വാഴിക്കുന്നത് താഴ്വരയിൽ നിന്നാണ്. താഴ്വരയിൽ നിന്ന് ഈ രാജാവിനെ വാഴിക്കുമ്പോൾ അത്രയും ദിവസത്തെ ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം മറന്നിട്ട് ഈ രാജാവുമായി അവർ ജെറുസലേമിന്റെ മല കയറും. ജെറുസലേമിന്റെ മല കയറുമ്പോൾ അടഞ്ഞുകിടക്കുന്ന വാതിലിനെ നോക്കിക്കൊണ്ട് അവർ ചൊല്ലുന്ന സങ്കീർത്തനമാണ് 24-ാമത്തെ സങ്കീർത്തനം. വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആര്? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ, അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. രാജാവിന് എതിരിട്ടുകൊണ്ട് വരുമ്പോ അടഞ്ഞുകിടക്കുന്ന വാതിലുകളെ നോക്കിക്കൊണ്ട് ഉത്സാഹത്തോടെ, ഉന്മേഷത്തോടെ, കഴിഞ്ഞ കാലത്തിന്റെ നഷ്ടങ്ങളും മരിച്ചുപോയ രാജാവിനെ കുറിച്ചുള്ള സ്മരണകളും കഴിഞ്ഞ കാലത്തിന്റെ സങ്കടങ്ങളും എല്ലാം മറന്ന് ഇസ്രയേൽ ആവേശത്തോടെ ചൊല്ലുന്ന സങ്കീർത്തനമാണ്. ഇവിടെ ഇനിയൊരു ദേവാലയ യാത്ര ദൈവം അനുവദിക്കുമെങ്കിൽ ഈ സങ്കടങ്ങളും കാർമേഘങ്ങളും എല്ലാം മാറി ഉത്സാഹത്തോടെ പള്ളിയുടെ പടി ചവിട്ടുവാൻ ദൈവത്തിന്റെ കൃപ നമ്മെ സഹായിക്കട്ടെ. ഈ ഇതുപോലൊരു സങ്കീർത്തന ഗീതം ചൊല്ലിക്കൊണ്ട് ദേവാലയ അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇപ്പോഴത്തെ പരിമിതമായ സാഹചര്യത്തിൽ ആത്മീയത കുറഞ്ഞു പോകാതെ, അനുഭവങ്ങൾ, ആത്മീയ അനുഭവം നഷ്ടപ്പെട്ടു പോകാതെ നമുക്ക് ഭവനങ്ങളിൽ ദേവാലയത്തിൽ നടത്തിക്കൊണ്ടിരുന്ന അതേ ശൈലിയിൽ കുറെ കൂടെ ഹൃദയപൂർവം ഈ ശുശ്രൂഷകൾ നിർവഹിപ്പാൻ തക്ക വിധം നമ്മെ തന്നെ സമർപ്പിക്കാം. വീണ്ടും ഒരിക്കൽ കൂടെ ഈ പ്രാർത്ഥനയിൽ ദൈവവചന ശുശ്രൂഷയ്ക്കായി നിലകൊള്ളുവാൻ ദൈവം അനുവദിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട രാജേഷത്തിനോടുള്ള നന്ദി അച്ഛൻ ഇക്കാര്യത്തിൽ സ്നേഹപൂർവ്വം എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷം അറിയിക്കുക. അച്ഛൻ കഴിഞ്ഞ ദിവസം പറയുമായിരുന്നു, അനേകം ആളുകൾ ഈ ശുശ്രൂഷ വിവിധ ഭാഗങ്ങളിലിരുന്നു കൊണ്ട് വീക്ഷിക്കുകയും കേൾക്കുകയും അതിൽ പങ്കുകാരാവുകയും ചെയ്യുന്നു എന്നുള്ളത്. സത്യത്തിൽ നമ്മൾ എത്രയോ കിലോ മൈലുകൾ അകലെയാണെങ്കിലും മനസ്സുകൊണ്ട് നമ്മൾ ഒന്നാണ്. ഒരു മുറിക്കുള്ളിൽ ഇരിക്കുന്ന അവസ്ഥയാണ്, കാരണം എല്ലാവരുടെയും മാനസിക അവസ്ഥ ഒന്നാണ്. ദൈവം തമ്പുരാൻ ശരീരം കൊണ്ട് ചേർന്നിരിക്കുന്നതിനേക്കാൾ ആഗ്രഹിക്കുന്നത് കാംക്ഷിക്കുന്നത് മനസ്സിന്റെ പൊരുത്തമാണ്. നിങ്ങളിൽ രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതൊക്കെ ഈ ഐക്യമത്യം സംജാതമാകുന്ന സന്ദർഭമാണ്. കടലുകൾക്കപ്പുറയുള്ളവർ പോലും വിവിധ വൻകരകളിൽ സ്ഥിതി ചെയ്യുന്നവര് പോലും ഒരേ നിലവിളിയാണ്. സഭാഭേദമില്ലാതെ, മതഭേദമില്ലാതെ, ജാതി വ്യത്യാസമില്ലാതെ എല്ലാവരും അവരവർ അറിയുന്നവന്റെ മുമ്പിൽ നിലവിളിക്കുന്ന സമയം. ആകയാൽ ഈ മനപ്പൊരുത്തം നമ്മുടെ ജീവിതത്തിൽ തുടർന്നും നിലനിൽക്കട്ടെ. എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണെന്നുള്ള ചിന്ത, എല്ലാവരും എന്റെ സ്വന്തമാണെന്നുള്ള ചിന്ത, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആരും അന്യരല്ല എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കുന്ന സന്ദർഭമാണ്. ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ശരണപ്പെട്ടുകൊണ്ട് ആഗ്രഹിക്കുന്ന വേദഭാഗം സംഖ്യാപുസ്തകം 22:23 വാക്യമാണ്. Numbers chapter 22:23. യഹോവയുടെ ദൂതൻ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് വഴിയിൽ നിൽക്കുന്നത് കഴുത കണ്ടു. യഹോവയുടെ ദൂതൻ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് വഴിയിൽ നിൽക്കുന്നത് കഴുത കണ്ടു. ഒരു നിമിഷം തലകൾ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ബാറക്കുമോർ, സ്നേഹവാനായ ദൈവമേ, കാരുണ്യവാനായ കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. നീ തന്ന നന്മകളുടെ എല്ലാ ഓർമ്മയും നീ തന്ന അനുഗ്രഹങ്ങളുടെ എല്ലാ നന്ദിയും ഞങ്ങളുടെ മനസ്സിൽ നിറയുന്നു കർത്താവേ. എന്നാൽ ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന ആധി ആശങ്ക നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ പകരുകയാണ്. തന്നെ വ്യക്തിപരമായി അവളുടെ വേദനകളെ ദേവാലയത്തിനകത്ത് പകർന്നതുപോലെ ഞങ്ങളൊരു സമൂഹമായി ഞങ്ങളുടെ വേദനകൾ നിന്റെ സന്നിധി പങ്കുവെക്കുക. ഈ ദിവസം അനുഗ്രഹത്തിന്റെ ദിവസമാക്കി മാറ്റണമേ കർത്താവേ. മറ്റൊരു വഴി ഞങ്ങൾക്കില്ല. നിന്റെ വചനം ഞങ്ങൾക്ക് ആശ്വാസം തരണമേ. നിന്റെ വചനം ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ. നിന്റെ വചനം ഞങ്ങൾക്ക് സമാധാനം പകരണമേ. ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന ഓരോരുത്തരും ഏതൊരവസ്ഥയിലായിരിക്കുന്നു എന്ന് നീ അറിയുന്നല്ലോ. തകർന്ന ഹൃദയത്തോടെ, നുറുങ്ങിയ മനസ്സോടെ അവരവരായിരിക്കുന്ന സ്ഥലത്ത് കർത്താവെ കുറുകിക്കൊണ്ട് നിന്റെ കരുണയ്ക്ക് വേണ്ടി ദാഹത്തോടെ, ആഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ കഴിയുന്ന നിന്റെ മക്കൾ ഓരോരുത്തരുടെയും മേൽ മനസ്സലിയണമേ. രോഗത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, നിരീക്ഷണത്തിലായിരിക്കുന്നവർ, അവരെ ശുശ്രൂഷിക്കുവാൻ നിയോഗിതരായിരിക്കുന്നവർ, അവരുമായി ബന്ധപ്പെട്ട ആളുകൾ എല്ലാവരെയും നിന്റെ സന്നിധിയിൽ ഓർക്കുന്നു. ലോകത്തോട് കരുണ തോന്നണമേ. ഈ ശുശ്രൂഷ അനുഗ്രഹിക്കണമേ. വാങ്ങിപ്പോയിട്ടുള്ളവരെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും വന്നേക്കും തന്നെ. ആമേൻ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, വളരെ മനോഹരമായ ഒരു ഭാഗമാണ് സംഖ്യാപുസ്തകം 22, 23, 24 അധ്യായങ്ങൾ. വളരെ നാടകീയമായ രംഗങ്ങൾ അരങ്ങേറുന്ന ഒരു ഭാഗം. ഒരു കഥ പോലെ വായിക്കുവാനും കഥ പോലെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുവാനും പറ്റുന്ന ഒരു സംഭവമാണ്. ഇവിടെ ഞാൻ വായിച്ചത്, യഹോവയുടെ ദൂതൻ വാൾ ഊരി പിടിച്ചുകൊണ്ട് വഴിയിൽ നിൽക്കുന്നത് കഴുത കണ്ടു എന്നാണ്. വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്ന ഒരു ജീവിയാണ് കഴുത. യാതൊരു പരിഗണനയുമില്ല. യാഗം കഴിക്കുന്ന സമയത്ത് യഹോവ പ്രത്യേകം പറയുന്നുണ്ട്, കഴുത എനിക്ക് വേണ്ട. ആദ്യ ജാതന്മാരെ വീണ്ടുകൊള്ളണം എന്ന് പറയുന്നിടത്ത്, അതായത് എല്ലാ മൃഗത്തിന്റെയും കടിഞ്ഞൂൽ ദൈവത്തിനുള്ളതാണ്, എല്ലാ മനുഷ്യന്റെയും കടിഞ്ഞൂല് ദൈവത്തിനുള്ളതാണ്. അതുകൊണ്ട് കടിഞ്ഞൂലിനെ ദൈവസന്നിധി കൊണ്ടുവന്ന് അതിന് പകരം മറ്റൊന്നിനെ സമർപ്പിച്ച് ആ കടിഞ്ഞൂലിനെ വീണ്ടുകൊള്ളണമെന്നാണ് ദൈവീക നിശ്ചയം. എന്നാൽ കഴുതയെ ഇതിന് പകരമായിട്ട് കൊടുക്കുവാൻ അനുവാദമില്ല, അവസരമില്ല എന്നുള്ളതാണ് വസ്തുത. പ്രിയപ്പെട്ടവരെ, കഴുത നിന്ദ്യമായ മൃഗമാണ്, നിന്ദ്യമായ വാഹനമാണ്. നമുക്കറിയാം, നമ്മുടെ സാധാരണ ഭാഷയിൽ ആരെങ്കിലുമൊക്കെ ബുദ്ധിശൂന്യത കാണിക്കുമ്പോൾ വിളിക്കുന്ന പേരും അത് തന്നെ. എന്നാൽ ഈ ഭാഗം വായിക്കുമ്പോൾ നാം കാണുന്ന ഒരു വസ്തുത, യഹോവയുടെ ദൂതൻ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് വഴിയിൽ നിൽക്കുന്നത് കഴുത കണ്ടു. ഇവിടെ ഒരു പ്രത്യേക സംഭവം അരങ്ങേറുകയാണ്. അതായത് ഇസ്രായേൽ ജനം അവരുടെ യാത്രാ മധ്യേ മോവാബ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി. 40 വർഷം നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. ഒരു വലിയ ജനസഞ്ചയമാണ് യാത്ര ചെയ്യുക. അവരെ പരാജയപ്പെടുത്തുവാൻ ആരെ കൊണ്ട് സാധ്യമല്ല. ദൈവത്തിന്റെ ജനമെന്നുള്ള നിലയിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി അവർ പലായനം ചെയ്യുമ്പോൾ മോവാബ് രാജാവിന്റെ സ്ഥലത്ത് അവർ തൊട്ടടുത്ത് പാളയമിറങ്ങി അവിടെ താമസിക്കുകയാണ്. മോവാബ് രാജാവ് ഇതറിഞ്ഞിട്ട് വളരെ ആധിയും മനഃപ്രയാസമുള്ളവനായിട്ട് മാറുകയാണ്. അവൻ പറയുന്നത്, ഈ ജനം കടന്നുപോയി കഴിഞ്ഞാൽ പിന്നെ ഞാനില്ല. ഒരു വാക്കും കൂടെ മോവാബ് രാജാവ് പറഞ്ഞു, കാള പുല്ല് നക്കുന്നത് പോലെ ഈ ജനം എന്നെ നക്കിക്കളയും. അതായത് പുല്ലുള്ള സ്ഥലത്തുകൂടെ കാള പോയി കഴിഞ്ഞാൽ പിന്നെ പുല്ലിന്റെ അംശം പോലും അവിടെ ഇല്ലാത്തതുപോലെ എന്റെ ദേശം പിന്നെ ഇല്ല. അതുകൊണ്ട് ഈ ജനത്തെ എന്തു ചെയ്യും? പരാജയപ്പെടുത്തുവാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. കാരണം അവർ അതിശക്തരാണ്. ഇതിനു മുമ്പ് അവർ യാത്ര ചെയ്തിട്ടുള്ളിടത്തെല്ലാം രാജ്യങ്ങൾ അവരുടെ മുമ്പിൽ വണങ്ങി നിന്നിട്ടേ ഉള്ളൂ. മോവാബ് രാജാവ് നിസ്സഹായനായി. മോവാബ് രാജാവിന്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരു കാര്യമാണ്, ബിലയാം എന്ന് പറയുന്ന ഒരു പ്രശ്നക്കാരനുണ്ട്. അവൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ സംഭവിക്കും. അവന്റെ പ്രവാചകൻ എന്നാണ് പറയുക. ഈ പ്രവാചകനെ വരുത്തി ഇസ്രായേലിനെ ഒന്ന് ശപിക്കുക. ഇസ്രായേൽ പാളയമിറങ്ങിയിരിക്കുന്ന സ്ഥലത്തേക്ക് ബിലയാമിനെ കൊണ്ടുവന്നിട്ട് ഈ ജനത്തെ ശപിക്കുക. ഇതാണ് മോവാബ് രാജാവിന്റെ തീരുമാനം. അവൻ ആള് വിട്ടു ബിലയാമിന്റെ അടുത്ത്. ആളുകൾ ചെന്ന് ബിലയാമിനോട് പറഞ്ഞു, നിന്നെ മോവാബ് രാജാവ് വിളിക്കുന്നു. ബിലയാം യഹോവയോട് ആലോചന ചോദിച്ചു. യഹോവ പറഞ്ഞു, നീ പോകേണ്ടതില്ല. വീണ്ടും മോവാബ് രാജാവിന്റെ അടുത്ത് ഇവര് വന്ന് ഈ വിഷയം ബിലയാം വരില്ല എന്ന് പറയുമ്പോൾ വീണ്ടും മോവാബ് രാജാവ് കൂടുതൽ സമ്മാനങ്ങളുമായി കൂടുതൽ ആകർഷണീയമായ വസ്തുക്കളുമായി അവരെ പറഞ്ഞയക്കുന്നു. അതുമായി അവർ ചെല്ലുമ്പോൾ മോവാബ് രാജാവിന്റെ ആളുകളുടെ കയ്യിലിരിക്കുന്ന സമ്മാനം കണ്ടിട്ട് ബിലയാം വീണ്ടും യഹോവയോട് ആലോചന ചോദിക്കുക. യഹോവ അവനോട് നീ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. ആദ്യം പോകരുതെന്ന് പറഞ്ഞ് പിന്നീട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. ബിലയാം തന്റെ കഴുതയുടെ പുറത്ത് കയറി മോവാബ് ദേശത്തേക്ക് വരിക. മോവാബ് ദേശത്തേക്ക് യാത്ര ചെയ്യുവാൻ കഴുതപ്പുറത്ത് കയറി മുമ്പോട്ട് നീങ്ങുന്ന ബിലയാം ആ യാത്രയുടെ മധ്യെ കഴുത കാണുന്ന വസ്തുതയാണ് നാം വായിച്ചത്. യഹോവയുടെ ദൂതൻ വാൾ ഊരി പിടിച്ചുകൊണ്ട് വഴിയിൽ നിൽക്കുന്നതായിട്ട് കഴുത കണ്ടു. സഹോദരങ്ങളെ, ഇവിടെ എന്നെ ചിന്തിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു വിഷയം, പ്രവാചകനായ ബിലയാമിനെ കാണാൻ കഴിയാത്തത് കഴുതയ്ക്ക് കാണുവാനായിട്ട് സാധിച്ചു. ദൈവത്തിന്റെ അരുളപ്പാട്, ദൈവത്തോട് ആലോചന ചോദിച്ച് ഇറങ്ങിത്തിരിച്ച പ്രവാചകൻ. നമുക്കിതിനകത്ത് കുറച്ച് കാര്യങ്ങളിൽ അവ്യക്തതയുണ്ട്. യഹോവ അവനോട് പോകാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്, പോകാൻ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് വഴിയിൽ വെച്ച് അവനെ കൊല്ലുവാനായിട്ട് നോക്കിയത് എന്നുള്ള കാര്യത്തിലൊന്നും നമുക്കൊരു വിശദീകരണം ലഭിക്കുന്നില്ല. എങ്കിലും പോകുക എന്നുള്ളത് ഒരു ദൈവപദ്ധതി ആയിരുന്നില്ല. കാരണം ഒരിക്കൽ പോകരുത് എന്ന് പറഞ്ഞതാണ്. പിന്നീട് ഇവൻ സമ്മാനങ്ങളിൽ ആകൃഷ്ടനായിട്ടാണ് പോകുവാൻ താല്പര്യപ്പെട്ടത്. അതുകൊണ്ട് യഹോവ പൊയ്ക്കൊള്ളം പറയുന്നു, നീ ഞാൻ പറയുന്നതല്ലാതെ നീ ഒന്നും പറയരുതെന്ന് പറയുന്നു. പക്ഷെ പോകുന്ന വഴിക്ക് അവനെ കൊല്ലുവാനായിട്ട് യഹോവയുടെ ദൂതൻ വാളുമായിട്ട് നിൽക്കുക. ഞാൻ പറഞ്ഞതാ, ബിലയാമിനെ കാണാൻ സാധിക്കാത്തത് ബിലയാമിന്റെ കഴുത കാണുക. തനിക്ക് സംഭവിക്കാൻ പോകുന്ന നാശത്തെ ബിലയാം കാണുന്നില്ല. തനിക്ക് സംഭവിക്കാൻ പോകുന്ന ദുരന്തത്തെ ബിലയാം മനസ്സിലാക്കുന്നില്ല. എന്നാൽ ബിലയാമിന്റെ കഴുത അത് മനസ്സിലാക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്ന മനോഹരമായ ഒരു ചിത്രമാണ് ദൈവത്തിന്റെ സൃഷ്ടി. മനുഷ്യനേക്കാൾ കൂടുതൽ മൃഗങ്ങൾ, മറ്റ് ചരാചരങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നതായിട്ട് എത്രയോ ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. യോന മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുന്നു. യഹോവ കൽപ്പിച്ചാക്കിയ തിമിംഗലം യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നു. യോന തണല് പറ്റിക്കിടക്കുന്ന ആവണക്ക് കുത്തുവാൻ, കുത്തി ഇല്ലാതാക്കുവാൻ യഹോവ കൽപ്പിക്കുന്ന പുഴുവിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നു. അതുപോലെ തന്നെ കൊടിയ കാറ്റ് യോന യാത്ര ചെയ്യുന്ന വഴിയിൽ ഒരുക്കപ്പെടുന്നു എന്നുള്ളതും യഹോവയുടെ കൽപ്പന പ്രകാരം. ഞാൻ പറഞ്ഞത്, സകല ചരാചരങ്ങളും സകല ജീവികളും ദൈവത്തെ അനുസരിക്കുന്നു, ദൈവത്തിന്റെ കൽപ്പനകൾക്ക് വിധേയമായിട്ട് നിലകൊള്ളുന്നു. എന്നാൽ മനുഷ്യൻ അത് മനസ്സിലാക്കുന്നില്ല. കഴുത ഊരിപ്പിടിച്ച വാളുമായിട്ട് നിൽക്കുന്ന ബലയാമിനെ കാണുക. ഇതൊരു പ്രത്യേകമായ സ്ഥിതിവിശേഷമാണ്. കാരണം ബലയാമിനെ കാണാനൊക്കാത്ത യഹോവയുടെ ദൂതനെ, യഹോവയുടെ സംഹാരത്തെ, യഹോവയുടെ ദേഷ്യത്തെ, യഹോവയുടെ എതിർപ്പിനെ കഴുത മനസ്സിലാക്കുകയാണ്. സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തു കൂട്ടുന്ന, നാം കൊണ്ടു നടക്കുന്ന പല ശൈലികളും, ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളും ദൈവത്തിന് ഹിതകരമാണോ എന്നുള്ളതിനെ കുറിച്ച് ഒരു അന്വേഷണം നാം നടത്താറില്ല. നാം നിർബന്ധിച്ച് ദൈവസന്നിധിയിൽ പറഞ്ഞ് 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 വാങ്ങിക്കുന്നത് പോലും ചിലപ്പോൾ നമ്മുടെ വേദനയായി, ദുഃഖമായി, ദുരിതമായിട്ട് മാറുന്നു എന്നുള്ളത് ഒരു സ്വാഭാവികതയാണ്. നമുക്ക് നമ്മളോർക്കും ദൈവസന്നിധിയിലുള്ള നമ്മുടെ പ്രാർത്ഥനകൾ പലതും ലഭിക്കാതിരിക്കുമ്പോൾ നമുക്ക് സങ്കടമാണ്, നമുക്ക് നിരാശയാണ്, ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ളതാണ് നമ്മുടെ പിന്നീടുള്ള മൊഴികൾ. എന്നാൽ ഇവിടെ ബലയാം ആദ്യേ ദൈവസന്നിധിയിൽ ചെന്നപ്പോ പോകണ്ട എന്ന് പറഞ്ഞു. ഇത് നിനക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ല, നീ അത് ചെയ്യേണ്ടതില്ല എന്ന ബലയാമിനോട് വളരെ വ്യക്തമായി യഹോവ പറയുക. പിന്നെ സമ്മാനങ്ങൾ കണ്ടപ്പോ വീണ്ടും ചെല്ലുകയാണ്. അപ്പോ ദൈവം നിഷേധിക്കുന്ന, ദൈവം വേണ്ടെന്ന് വെച്ച മാർഗത്തിലൂടെ ദൈവത്തെ ഒരു സമ്മർദ്ദത്തിലാഴ്ത്തിയിട്ട് ദൈവത്തെ സമ്മർദ്ദത്തിലാഴ്ത്തിയിട്ട് ബലയാം കൊണ്ടു നടക്കും. വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ തീരുമാനങ്ങൾക്കപ്പുറത്തേക്ക് യാത്ര ചെയ്ത ചില സംഭവങ്ങൾ അങ്ങനെ വേദനയായിട്ട് മാറും. നമുക്കറിയാം എസ്ഐ പ്രവചനം 38-ാം അധ്യായത്തിൽ ഹിസ്കിയ രാജാവ് പ്രാർത്ഥിക്കുന്നുണ്ടാകും. എന്താവും പ്രാർത്ഥിക്കുന്നത്? യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ഓർക്കണം. എപ്പോഴാ പ്രാർത്ഥിക്കുക? നിന്റെ മരണം സമാഗതമായിരിക്കുന്നു, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക എന്ന് പറയുമ്പോഴാണ് ഹിസ്കിയാവ് പ്രാർത്ഥിക്കുക. യഹോവ അവന്റെ ആയുസ്സിന് 15 വർഷം നീട്ടിക്കൊടുത്തു. ഈ ദൈവത്തിന്റെ തീരുമാനമാണ് അവൻ മരിക്കണമെന്നുള്ളത്. എന്നാൽ അവന്റെ പ്രാർത്ഥന കേട്ട് ആയുസ് നീട്ടിക്കൊടുക്കുമ്പോ നമ്മൾ കാണുന്നത് ആ ആയുസ്സിൽ പിന്നീട് നീട്ടിക്കിട്ടിയ കാലം അവന് ഗുണകരമായില്ല, അവന് വേദനയായി, അവൻ കൊണ്ടു നടന്ന ദൈവബന്ധം അവൻ നഷ്ടപ്പെടുത്തി നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ് എസ്ഐ പ്രവചനം 39-ാം അധ്യായത്തിൽ നാം വായിക്കുക. ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി നിന്നു കൊടുക്കുക എന്നുള്ളതാണ് ഒരു പ്രവാചകന്റെ ദൗത്യം, ഒരു ഭക്തന്റെ ദൗത്യം. അതുകൊണ്ട് തന്നെ ദൈവം ഒരുക്കിയ മാർഗത്തിനും ദൈവത്തിന്റെ പദ്ധതിക്കും അപ്പുറത്തേക്ക് ബലയാം യാത്ര ചെയ്യുമ്പോൾ ദൈവം അവന്റെ മുമ്പിൽ കൊണ്ടുവന്ന ഒരു സംഹാരദൂതൻ, ഒരു വാൾ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ദൂതൻ. ഇത് ബലയാമിനെ നശിപ്പിച്ചു കളയാൻ എന്നുള്ളതിനേക്കാൾ ബലയാമിനൊരു ഭീഷണിയായി, ബലയാമിനെ ചില സത്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ഒരുക്കപ്പെടുന്ന മുഖാന്തരമാണ്. ഇവിടെ നാം കാണുന്നത് ഈ കഴുത ബലയാം െ കൊല്ലുവാൻ നിൽക്കുന്ന ദൂതനെ, വാളുമായി നിൽക്കുന്ന ദൂതനെ കണ്ടിട്ട് വഴിമാറുകയാണ്. 3 പ്രാവശ്യം കഴുത വഴിമാറുന്നു. അവനെ ഭിത്തിയോട് ചേർത്ത് വെച്ച് ഞെക്കി അവൻ വല്ലാത്തൊരവസ്ഥയിലായി. ബലയാം കഴുതയെ അടിക്കുന്നു, 2-ാം പ്രാവശ്യം അടിക്കുന്നു, 3-ാം പ്രാവശ്യം ബലയാം കഴുതയെ അടിക്കുമ്പോ കഴുതയുടെ വായ് തുറന്നു എന്ന് വേദപുസ്തകം പറയുന്നു. കഴുത സംസാരിക്കുന്നു, നീ എന്നെ ഈ 3 പ്രാവശ്യം അടിപ്പാൻ ഞാൻ എന്താണ് തെറ്റ് ചെയ്തത്? യഹോവയുടെ ദൂതൻ വാൾ ഊരിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് നിന്റെ ജീവനെ രക്ഷിക്കാനായിട്ടാണ് ഞാൻ വഴിമാറിയത്. ഞാൻ ഈ ശൈലി ഇതുവരെ നിന്നെ അനുസരിച്ചിട്ടുള്ള, നിനക്ക് പൂർണ്ണമായും വിധേയപ്പെട്ടിട്ടുള്ള, നിന്നിൽ നിന്ന് മാറി ഞാൻ യാത്ര ചെയ്തത് അതുകൊണ്ടാണ് എന്ന് കഴുത പറയുക. പ്രിയപ്പെട്ടവരെ, 2-ാമത് നാം കാണുന്നത് തന്റെ യജമാനനെ രക്ഷിക്കുവാൻ കഴുത തല്ലുകൊള്ളുക. തന്റെ പുറത്തിരിക്കുന്നവനെ, താൻ വഹിക്കുന്നവനെ, താൻ ചുമക്കുന്നവനെ രക്ഷിക്കുവാൻ വേണ്ടി കഴുത തല്ലുകൊള്ളുന്നു, കഴുത ഭിത്തിയോട് ചേർത്ത് വെച്ച് ഞെക്കുന്നു, കഴുത കുറെ പ്രായോഗികമായ അനുഭവങ്ങളിലൂടെ കടന്നു പോവുക, എന്നിട്ടും കഴുത തല്ലുകൊള്ളു. ഇത് സാധാരണ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. നാം സഹായിക്കുന്ന ആളുകൾ നമുക്കെതിരായിട്ട് മാറുന്ന സ്ഥിതി. ഒരുപക്ഷെ നാം വളർത്തുന്നവർ പോലും നമുക്ക് വേദന സമ്മാനിക്കും. എന്തുമാത്രം ത്യാഗം, എന്തുമാത്രം കഷ്ടത അനുഭവിച്ചാണ് നാം കുഞ്ഞുങ്ങളെ വളർത്തുക. സഹോദരങ്ങളോട്, പ്രിയപ്പെട്ടവരോട്, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ സഹായിപ്പാൻ തന്മനസ് കാണിച്ചിട്ടുള്ള ആളുകളോട് ഒക്കെയുള്ള ബന്ധത്തിൽ നമുക്ക് ഓർക്കാവുന്നതാണ്. നമ്മൾ സഹായിക്കുകയും തിരിച്ചടികൊള്ളുകയും ചെയ്യുന്ന ഒരവസ്ഥ. കഴുത ബലയാമിനെ രക്ഷിക്കാനായിട്ടാണ് ഇത് ചെയ്യുന്നത്, ബലയാമിന്റെ ജീവൻ പോകാതിരിക്കാനാണ്. പക്ഷേ അത് മനസ്സിലാക്കാതെ ബലയാം അടിക്കുകയാണ്. സത്യത്തിൽ നമ്മൾ അറിയേണ്ടത് മനസ്സിലാക്കാതെയുള്ള ഒരു പോക്ക്, നമ്മുടെ കൂടെയുള്ള ആളുകൾ നമുക്കെതിരാവുകയോ സഹായിച്ച ആളുകൾ, സംരക്ഷിച്ച ആളുകൾ നമുക്ക് വിരുദ്ധമാവുകയോ ചെയ്യുമ്പോൾ നാം ഓർക്കേണ്ടത് മനസ്സിലാക്കാതെയുള്ള ചെയ്തിയാണ്. യേശു തന്നെ ഉപദ്രവിക്കുന്ന റോമൻ പടയാളികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്കറിയാം. പിതാവെ, ഇവർ ചെയ്യുന്നത് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണം. നേരെ കഴുതയോട് വൈരാഗ്യ ബിലയാമിന്റെ പ്രവൃത്തി യാഥാർത്ഥ്യം തിരിച്ചറിയാതെയാണ്, വസ്തുത മനസ്സിലാക്കാതെയാണ് ബിലയാം കഴുതയെ അടിക്കുന്നത്. അപ്പോഴാണ് യഹോവ കഴുതയുടെ വായ തുറക്കുന്നത്. പ്രവാചകന് യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുക്കുവാൻ യഹോവ കഴുതയുടെ നാവ് തുറക്കുകയാണ്. സത്യത്തിൽ ഒരു പ്രവാചകൻ എന്നുള്ള നിലയിൽ ദൈവം കൊടുക്കുന്ന രണ്ടാമത്തെ അവസരം, ഒന്നാമത് യഹോവ പോകരുതെന്ന് പറഞ്ഞു, രണ്ടാമത് ഇപ്പൊ കഴുതയുടെ വായ് തുറന്ന് യഹോവ സംസാരിക്കുകയാണ്. നിന്റെ മുമ്പിൽ നിൽക്കുന്നത് സംഹാര ദൂതനാണ്, വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് ദൂതൻ നിൽക്കുകയാണ്. വേണമെങ്കിൽ അവന് മടങ്ങിപ്പോകാമായിരുന്നു. ഞാനിത് പറയുന്നത് ബിലയാമിന്റെ യാത്രയെ സ്വാധീനിച്ച ഒരു കഴുത എന്നുള്ള നിലയിലാണ്. പ്രിയപ്പെട്ടവരെ, എന്നിട്ടും ബിലയാം തിരിച്ചു പോകുന്നില്ല, ബിലയാം യാത്ര മുന്നോട്ട് തന്നെ ചെയ്യുകയാണ്. ബിലയാം മുന്നോട്ട് യാത്ര ചെയ്തു മോവാബ് ദേശത്തെത്തി. മോവാബ് ദേശത്തെത്തിയ ബിലയാം മോവാബ് രാജാവായ ബാലാക്കിനോട് പറഞ്ഞു, ഞാനൊന്നും യഹോവ പറയുന്നതല്ലാതെ ഒന്നും ഞാൻ നിന്നോട് അരുളി ചെയ്യുകയില്ല. മോവാബ് രാജാവ് പറഞ്ഞു, ഈ ജനത്തെ നീ ഒന്ന് ശമിക്കണം. സംഖ്യാപുസ്തകം 23:8 ബിലയാം പറയുന്ന മനോഹരമായ ഒരു പദമുണ്ട്, യഹോവ ശമിക്കാത്തവനെ ഞാൻ എങ്ങനെ ശമിക്കും, ദൈവം പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകും. സഹോദരങ്ങളെ, വേദപുസ്തകത്തിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാ, ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും, യഹോവ പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകും. ശാപം അല്ലെങ്കിൽ പ്രാക്ക് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ഒരു പദമാണ്. ശപിക്കുക, പ്രാകുക, അങ്ങനെ നശിച്ചു പോവുക, ഇല്ലാതാവുക. എന്നാൽ ഇതിന് നേരെ വിപരീതമായിരിക്കുന്ന പദമാണ് അനുഗ്രഹം. അപ്പോ ബിലയാമിന്റെ വാക്കുകൾ ഞാൻ ഇങ്ങനൊന്ന് തിരുത്തി പറയുക, ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നവനെ ഞാൻ എങ്ങനെ ശപിക്കും, ദൈവം അനുഗ്രഹിച്ചിരിക്കുന്ന ജനത്തെ എനിക്ക് എങ്ങനെയാണ് പ്രാകാൻ ഒക്കുക. പ്രിയപ്പെട്ടവരെ, ശപിക്കുവാൻ പണം മേടിച്ച് സമ്മാനങ്ങൾ മേടിച്ച് ശപിക്കുവാനായിട്ട് വന്നവൻ, മാർഗമധ്യയുള്ള തടസ്സങ്ങൾ, ദൈവം ഒരുക്കിയ തടസ്സങ്ങളൊക്കെ അതിജീവിച്ച് മോവാബ് രാജാവിനെ പ്രസാദിപ്പിക്കുവാനായിട്ട് വന്നവൻ സരിതീർത്ത് പറയുകയാണ്, യഹോവ അനുഗ്രഹിച്ചിരിക്കുന്ന ജാതിയാണ്, ഞാനിതിനെ എങ്ങനെ ശപിക്കും. നമുക്കൊക്കെയുള്ള സന്തോഷം അതാണ്. നമ്മളൊക്കെ പല ഈ ലോകത്തിന്റെ ചെയ്തികളിലും വിശ്വസിക്കുന്ന പല ആളുകളുണ്ട്, കൂടോത്രമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന ദോഷമായിട്ട്, മറ്റുള്ളവർ വരുത്തുന്ന നാശമായിട്ടൊക്കെ ഇപ്പോഴും അത് വിശ്വാസമായിട്ട് കൊണ്ടുനടക്കുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, എന്നാൽ ബിലയാം പറയുക, യഹോവ അനുഗ്രഹിച്ചിരിക്കുന്ന ഒരുത്തനെ ശപിക്കാൻ എനിക്ക് സാധ്യമല്ല. ഇയ്യോബിന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ്, സാത്താൻ ഇയ്യോബിന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്ന യഹോവയെ കുറിച്ച് സംസാരിക്കുന്നത്. എനിക്ക് എങ്ങനെയാണ് അവന്റെ ഉള്ളിലേക്ക് കടക്കാൻ ഒക്കുക, എനിക്ക് എങ്ങനെയാണ് അവനെ തൊടാൻ ഒക്കുക, എനിക്ക് എങ്ങനെയാണ് അവനെ പരീക്ഷിക്കാൻ ഒക്കുക. നിസ്സഹായനായി നിൽക്കുന്ന സാത്താനെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട ജനമാണ് നാം എന്ന് നാം തിരിച്ചറിയണം. നമ്മളൊക്കെ നമ്മുടെ ചെറിയ കഷ്ടതയുടെ, രോഗത്തിന്റെ, പ്രയാസങ്ങളുടെ ഒക്കെ മധ്യത്തിൽ സമൃദ്ധമായ അനുഗ്രഹത്തെ അവഗണിച്ചു പോകുന്നവരാണ്. ഇസ്രായേൽ ജനത്തിന്റെ യാത്രയിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് ക്ഷാമം ഉണ്ടായിട്ടുണ്ട്, അവർക്ക് വിശപ്പ് ഉണ്ടായിട്ടുണ്ട്, ദാഹം ഉണ്ടായിട്ടുണ്ട്, കയ്പ് കുടിക്കേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ. പക്ഷേ ജനത്തെ മൊത്തത്തിൽ നോക്കിയിട്ട് ബിലയാം പറയുകയാണ്, ബ്ലസ്ഡ് സൊസൈറ്റി, ബ്ലസ്ഡ്, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ജനം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് അവർ മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് ഈ ബ്ലസ്ഡ് പീപ്പിൾ എന്ന് പറയുന്ന ഒരവസ്ഥ ഞാൻ നിങ്ങളും ആസ്വദിക്കേണ്ടത്. അനുഗ്രഹിക്കപ്പെട്ടവർ, എല്ലാ പ്രാർത്ഥനകളുടെയും പരിസമാപ്തിയിൽ നമ്മൾ കേൾക്കുന്ന ഒരു വചനമുണ്ട്, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ. എന്തൊരു സന്തോഷത്തിന്റെ വചനമാ. നമ്മൾ ഒരു പ്രാർത്ഥന നിർവഹിച്ചു കഴിയുമ്പോൾ ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന പുരോഹിതൻ ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് നിന്നുകൊണ്ട് സംസാരിക്കുന്ന വചനം, ആ പ്രാർത്ഥനയിൽ ആദ്യ അവസാനം പങ്കെടുക്കുന്ന ഒരാൾക്ക്, ആത്മാർത്ഥതയോടെ പങ്കെടുക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന വചനമാണ്. ഏതാ ഈ വചനം? 115 സങ്കീർത്തനത്തിന്റെ 15 വാക്യമാണ്. ആകാശവും അതിലുള്ളതും ഭൂമിയും ഇതിലുള്ളതും നിനക്ക് വേണ്ടി, നിന്റെ അനുഗ്രഹത്തിന്, നിന്റെ നന്മയ്ക്ക്, നിന്റെ ആസ്വാദനത്തിന് വേണ്ടി സൃഷ്ടിച്ചാക്കിയ യഹോവയാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവന്. ഒരു പ്രാർത്ഥന നടത്തുമ്പോൾ നാം അനുഗ്രഹിക്കുക, കാരണം ഓൾറെഡി നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ജനമാണ്. ആ ജനത്തിന്റെ മേൽ വീണ്ടും ദൈവത്തിന്റെ അനുഗ്രഹം കൂടി വരുന്നു എന്നുള്ളതാണ്. ആകയാൽ ബിലയാം പറഞ്ഞ ഈ വാക്ക് ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നാം കേൾക്കേണ്ട വചനമാ, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട ജനമാണ്, ഒരു ശാപവും തീണ്ടാത്തവരെ അനുഗ്രഹത്തിൽ നിലനിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അല്പം കൂടെ ഇതിന്റെ പശ്ചാത്തലം സാഹചര്യം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുക. ബലയാമനോട് മോവാബ് രാജാവ് പറഞ്ഞു, നീ ഇവിടെ നിന്ന് നോക്കിയിട്ടാണ് അങ്ങനെ തോന്നുന്നത്, നമുക്ക് അപ്പുറത്തൊന്ന് പോയി നിന്ന് നോക്കാം. മറ്റൊരു വശത്ത് ബലയാമിനെ കൊണ്ടുപോയി അവിടെ നിന്ന് ബലയാം നോക്കി. എന്നിട്ട് ബലയാം പറഞ്ഞു, ഒന്നും മാറ്റി പറയാനില്ല പ്രിയപ്പെട്ടവരെ. 24-ാം അധ്യായം അവസാന വാക്യത്തിൽ പറയാനുള്ളതെല്ലാം പറഞ്ഞ് ബലയാം തന്റെ വഴിക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണും. പക്ഷേ ബലയാം ഈ ജനത്തെ ശപിക്കാൻ വന്നിട്ട് ശപിക്കുന്നില്ല, യഹോവ കൽപ്പിച്ചത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ബലയാം തന്റെ വഴിക്ക് പോയി. വെളിപാട് പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഇസ്രായേൽ ജനം ദുർനടപ്പ് ആചരിക്കുവാനും വിഗ്രഹാർപ്പിതം തിന്നുവാനും മോവാബ് രാജാവിനോട് ഉപദേശിച്ച ബലയാമിന്റെ നടപ്പ് പിന്തുടരുന്നവർ നിങ്ങളുടെ ഇടയിലുണ്ട്. അതായത് ഇസ്രായേൽ ജനം ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം ഭക്ഷിപ്പാനും മോവാബ് രാജാവിനോട് ഉപദേശിച്ച ബലയാമിന്റെ നടപ്പ് പിന്തുടരുന്നവർ നിങ്ങളുടെ ഇടയിലുണ്ട്. എന്താണ്? ബലയാം ശപിക്കാൻ ഒക്കുന്നില്ല, അനുഗ്രഹിക്കപ്പെട്ട ജനം. ശപിച്ചാൽ ഇവന്റെ വാക്ക് പൊള്ളയായി പോകും, ഇവന്റെ പ്രവാചക ശക്തി പോലും ഇല്ലാതായി പോകും, പറഞ്ഞത് നടക്കാതെ വരും. അതുകൊണ്ട് ബലയാം സ്വീകരിച്ച മാർഗം എന്താണെന്നറിയാമോ? ബലയാം മോവാബ് രാജാവിനോട് പറഞ്ഞു, രാജാവേ ശപിച്ചിട്ടൊരു കാര്യമില്ല, പിന്നെ വേണമെങ്കിൽ ഒരു മാർഗം ഞാൻ പറഞ്ഞു തരാം. ഇവര് പരാജയപ്പെടണമെങ്കിൽ ഇവരുടെ കൂടെ നിൽക്കുന്ന ദൈവം മാറി നിൽക്കണം. ഇവര് പരാജയപ്പെടണമെങ്കിൽ കൂടെ നിൽക്കുന്ന ദൈവം മാറി നിൽക്കണം. കൂടെ നിൽക്കുന്ന ദൈവം മാറി നിൽക്കണമെങ്കിൽ എന്താണ് മാർഗം? ഇവര് പാപം ചെയ്യണം. ഓ, ഇവര് പാപം ചെയ്യുവാണെങ്കിൽ ദൈവം മാറി നിൽക്കും. ഇവര് നീ ഒരു ചെറുവിരൽ പോലും അനക്കണ്ട, ഇവര് പാപം ചെയ്താൽ ദൈവം മാറി നിന്നോളും. എന്താണ് പാപം? ഒന്നാൽ മോവാബിലെ സുന്ദരികളായ സ്ത്രീകളെ ഇസ്രായേൽ പാളയത്തിലേക്ക് ഇറക്കി വിടുക പരസംഗം ചെയ്യാൻ. അതുപോലെ വിഗ്രഹാർപ്പിതം ഇസ്രായേൽ ഭക്ഷിക്കാൻ പാടില്ലാത്തതാണ്. വിഗ്രഹത്തിന് കൊടുത്തത് നീ ഇസ്രായേലിന്റെ മുമ്പിൽ ഭക്ഷിക്കുവാനായിട്ട് കൊടുക്കണം. ഇത് രണ്ടും അവരെ ദൈവത്തിൽ നിന്ന് അകറ്റും, അവര് പരാജയപ്പെടും എന്ന് പറയാം. പ്രിയപ്പെട്ടവരെ, ഇത് രണ്ടും മോവാബ് രാജാവ് ചെയ്തു ബലയാമിന്റെ ആലോചന കേട്ട്. ഓർക്കണം, പരാജയപ്പെടാൻ ഒരിക്കലും ഇടയില്ലാത്ത ജനത്തെ തോൽപ്പിക്കുവാൻ ബലയാമിന്റെ ബുദ്ധി, ബലയാമിന്റെ കൂർമ്മ ബുദ്ധി ഉപയോഗിക്കപ്പെട്ടതാണിത്. ഇസ്രായേലിലേക്ക് മോവാബിയ സ്ത്രീകൾ ചെന്നു, അവര് പരസംഗം ചെയ്തു. ഇസ്രായേലിലേക്ക് വിഗ്രഹാർപ്പിതം ചെയ്യുന്നു, അവര് അത് സുഖമായി ഭക്ഷിച്ചു, നല്ല ഭക്ഷണം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇസ്രായേല് തോറ്റ തുന്നം പാടി. മോവാബ് രാജാവ് ഒന്നും ചെയ്തില്ല, ഇസ്രായേലിലേക്ക് ഒരു ശക്തമായ ബാധ വന്നു. ഇസ്രായേൽ ഓരോരുത്തൻ ചത്തു വീഴുവാനായിട്ട് തുടങ്ങി. ആ സമയത്ത് ഫിനഹാസ് എഴുന്നേറ്റൊരു കുന്തമെടുത്ത് ഈ പരസംഗം ചെയ്യുന്ന ആളുകളെ കുത്തി വീഴ്ത്തുന്നതായി സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഭവനകൂദാശ ചെയ്യുന്ന സമയത്ത് ഒരു പ്രാർത്ഥന ഇങ്ങനെയുണ്ട്, മോശയുടെ പ്രാർത്ഥനയും അഹറോന്റെ ധൂപവും ഫിനഹാസിന്റെ വാളും മൂലം ഇസ്രായേലിൽ നിന്ന് കോപവും മരണവും നിരോധിച്ചതുപോലെ എന്ന. ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, മോശയുടെ പ്രാർത്ഥന, അഹറോന്റെ ധൂപം, ഫിനഹാസിന്റെ വാള്. മോശയുടെ പ്രാർത്ഥന നമുക്കറിയാം, അഹറോന്റെ ധൂപവും നമുക്കറിയാം. എന്നാൽ ഒറ്റ വാക്ക് കേൾക്കുമ്പോ ഫിനഹാസിന്റെ വാളെന്താ, ഈ വാളുകൊണ്ട് എങ്ങനെയാ കൃപയുണ്ടായത്, അല്ലെങ്കിൽ വാളുകൊണ്ട് എങ്ങനെയാ ദൈവത്തിന്റെ കരുണയുണ്ടായതെന്ന് നമ്മൾ ഓർക്കും. എന്താ കാരണം എന്നറിയാം? പരസംഗം ചെയ്യുന്ന ആളുകളെ കണ്ട് ഫിനഹാസ് കുന്തമെടുത്ത് കുത്തി. ആ കുത്തുന്ന തീവ്രത, അവന്റെ ദൈവത്തോടുള്ള താല്പര്യം, നീതിബോധം, ധാർമ്മികത, അത് കണ്ടിട്ട് ഫിനഹാസിന്റെ കുന്തക്കൊണ്ടുള്ള പ്രയോഗം കണ്ടിട്ട് യഹോവ ഇസ്രായേലിന്റെ മേൽ നിന്ന് പിൻവലിച്ചു, ബാധ നീങ്ങി എന്നാണ് വേദപുസ്തകം പറയുക. എത്ര മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് പിതാക്കന്മാർ ക്രമീകരിച്ചത്. ഞാൻ പറഞ്ഞത് ഇസ്രായേല് തോക്കുകയാണ്, ഇസ്രായേല് സ്വയം അടിപ്പെട്ടു പോവുകയാണ്. സഹോദരങ്ങളെ, സുഖത്തിന്റെ പിന്നാലെയുള്ള യാത്ര, പരസംഗത്തിന്റെ പിന്നാലെയുള്ള യാത്ര, വിഹിതമല്ലാത്തതിന്റെ പിന്നാലെയുള്ള യാത്രയാണ് നമ്മെ തളർത്തുന്നത്. നാം ദൈവത്തോട് ചേർന്ന് നിന്നാൽ ഒരു രോഗത്തിനും നമ്മെ കീഴ്പ്പെടുത്താനൊക്കില്ല, ഒരു ശക്തിക്കും നമ്മെ പരാജയപ്പെടുത്താനൊക്കില്ല, ഒരു പൈശാചികമായ ഇടപെടലും നമ്മെ തീണ്ടുകയില്ല. ഇവിടെ ബലയാമിന്റെ വാക്കുകൾ ഒരു പക്ഷേ ഇസ്രായേൽ ജനത്തിന് അത് അവർ ആ ബലയാമിന്റെ കുബുദ്ധിക്കകത്ത് ഇസ്രായേൽ പെട്ടുപോയി. ഈ ലോകം നമ്മുടെ മുമ്പാകെ വെച്ച് നീട്ടുന്ന ഒത്തിരി കുബുദ്ധികളുണ്ട്. യേശുവിന്റെ അടുത്ത് 40 ദിവസത്തെ നോമ്പ് കഴിയുമ്പോൾ വന്നിട്ട് പറയുന്നില്ലേ, നിനക്ക് വിശക്കുന്നെങ്കിൽ, യേശുവിന് മനസ്സിലായി സാത്താനാണെന്ന്. സാത്താനെ മനസ്സിലായോ യേശു പറഞ്ഞു, സാത്താൻ അവസാനം പറയുന്നത് എന്നെ വിട്ടു പോ എന്ന.
പത്രോസേസുവിനോട് നിനക്ക് അങ്ങനൊന്നും ഭവിക്കരുതേ എന്ന് ആ കഷ്ടാനുഭവത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പറയുമ്പോ യേശുവിനോട് നിനക്ക് അങ്ങനെ ഭവിക്കരുത് എന്ന് പറയുമ്പോ യേശു പറഞ്ഞു, സാത്താനെ നീ എന്നെ വിട്ടുപോ. പത്രോസിലൂടെ സംസാരിക്കുന്നത് സാത്താനാന്ന് യേശുവിന് മനസ്സിലായി. ഈ ലോകത്തിൽ സാത്താൻ വെച്ചു നീട്ടുന്ന കുറേ സുഖങ്ങളുണ്ട്, കുറേ സന്തോഷങ്ങളുണ്ട്. അതിന്റെ പിന്നാലെ നാം യാത്ര ചെയ്താൽ നാം അറിയാതെ നമ്മുടെ ശക്തി ചോർന്നു പോവുക. നാം അറിയാതെ അനുഗ്രഹത്തിൽ നിന്ന് ശാപത്തിലേക്ക് നമ്മൾ വഴിമാറുക. ബിലയാമിന്റെ തന്ത്രമാണ് അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കഴുത പറഞ്ഞുകൊടുത്ത പാഠമാണ് നീ പോകരുത് എന്ന് ഉള്ളത് ദൈവത്തിന്റെ നാവായി, ദൈവത്തിന്റെ ആലോചനയായി കഴുത സംസാരിച്ചതാ. സഹോദരങ്ങളെ, ബിലയാം അതോടെ നശിച്ചു പോകുന്നതായി, ദൈവഗണത്തിൽ നിന്ന് അറ്റുപോകുന്നതായി തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഒരു വലിയ നാശത്തിലേക്ക് ബിലയാം നിവദിക്കുക. ദൈവത്തിന്റെ ആലോചനയിൽ നിന്ന് പൈശാചിക ആലോചനയിലേക്ക് പോയി ഇസ്രയേലും വീണു, ബിലയാം നശിച്ചുപോയി. നശിച്ചുപോയവന്റെ പ്രതിനിധിയായിട്ടാണ് ബിലയാം നിൽക്കുക. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. കഴുത കണ്ടു ദൈവത്തിന്റെ ദൂതൻ വാളുമായി നിൽക്കുന്നത്. നമുക്ക് കാണാൻ കഴിയാത്ത കുറെ യാഥാർത്ഥ്യങ്ങൾ, നമ്മൾ കാണാതെ പോയ കുറെ യാഥാർത്ഥ്യങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കാതെ പോയ കുറെ യാഥാർത്ഥ്യങ്ങൾ കഴുത പഠിപ്പിക്കുകയാണ്. നിന്റെ മുമ്പിൽ മരണമുണ്ടെന്ന്, നിന്റെ മുമ്പിൽ വേദനയുണ്ടെന്ന്, നിന്റെ മുമ്പിൽ നാശമുണ്ടെന്ന് കഴുത പഠിപ്പിക്കുക. പ്രിയ സഹോദരങ്ങളെ, സൂക്ഷ്മതയോടെ ഈ വേദനയുടെ കാലം ദൈവസന്നിധിയിൽ നമുക്ക് ആത്മാർത്ഥമായി സമർപ്പിച്ചുകൊണ്ട് പറയാം, സൂക്ഷ്മതയോടെ ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. മരണത്തിലേക്കുള്ള യാത്രയല്ല, ജീവനിലേക്കുള്ള യാത്ര തിരഞ്ഞെടുക്കുവാൻ. ഈ ലോകത്തിന്റെ സമ്മാനങ്ങളുടെ മുമ്പിൽ, ഈ ലോകത്തിന്റെ ആകർഷണങ്ങൾക്ക് മുമ്പിൽ മരണത്തിലേക്കുള്ള യാത്ര തിരഞ്ഞെടുക്കുന്ന ബിലയാമിനെ പോലെയല്ല. ദൈവം കൽപ്പിക്കുന്നത് നോ ആണെങ്കിൽ അത് തൽക്കാലം എനിക്ക് നൊമ്പരങ്ങളും വേദനകളും ദുഃഖങ്ങളും ഉണ്ടാക്കുന്നതാകാം. ദൈവം പറയുന്ന നോ എന്ന് പറയുന്നതിനോട് ചേർന്ന് നിൽക്കുവാൻ, ദൈവം യേസ് പറയുന്നതിനോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് കഴിയണം. കഴുത ഒരു പ്രതിഭാസമായി, കഴുത ഒരു അനുഗ്രഹത്തിന്റെ ഭാവമായിട്ട് മാറുക. ആ അവസരത്തെ ബിലയാമിന് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, അടുത്ത ഞായറാഴ്ച വീണ്ടും ഒരു കഴുതയിലേക്ക് നമ്മൾ വരികയാണ്. ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതയിലേക്ക് യേശു വരിക. ആർക്കും വേണ്ടാത്തതിനെയാണ് ക്രിസ്തുവിന് വേണ്ടിയത്, ആരും പരിഗണിക്കാത്തതിനെയാണ് ക്രിസ്തു പരിഗണിക്കുന്നത്. അത് കണ്ടപ്പോ എനിക്ക് തോന്നി, കണ്ട് പ്രമാണം കൊടുത്തത് ഇതിനു വേണ്ടിയായിരുന്നോ? കഴുത എനിക്ക് വേണ്ട, ദൈവസന്നിധി കൊണ്ടുവരണ്ട, കഴുത നിന്ദ്യമാണ്, കഴുതയെ ആരാധനാലയത്തിൽ ആവശ്യമില്ല, യാഗത്തിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞ് നിബന്ധന വെച്ചത് ഇങ്ങനെ ഒരു ഒരു ഉദ്ധാരണം കഴുതയ്ക്ക് നൽകുവാൻ വേണ്ടി ആയിരുന്നോ? കർത്താവിന്റെ മേൽ കർത്താവ് വാഹനമേറി ജെറുസലേമിലേക്ക് വരുവാൻ വേണ്ടി ആയിരുന്നോ എന്ന് തോന്നിപ്പോകുന്നത് പോലെയാ. കഴുത വീണ്ടും ഒരു ആഘോഷത്തിന്റെ വിഷയമാവുകയാ. കഴുത വീണ്ടും നമ്മുടെ മുമ്പാകെ ഒരു പ്രശംസയുടെ, അഭിമാനത്തിന്റെ വിഷയമായിട്ട് മാറുക. അവഗണിക്കപ്പെട്ട ജീവി അഭിമാനത്തിന്റെ വിഷയമായി മാറുന്ന രണ്ട് രംഗങ്ങൾ. ഓശാനയുടെ സംഭവം ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. ബിലയാമിന്റെ കഴുതയും ഓശാനയുടെ കഴുതയും നമ്മുടെ മുമ്പിൽ അഭിമാന വിഷയങ്ങളായി നിൽക്കുക. ഈ കഴുതയിൽ നിന്ന് നമുക്ക് പാഠങ്ങൾ പഠിക്കാം, ഈ കഴുതകളിൽ നിന്ന് നമുക്ക് പാഠങ്ങൾ പഠിക്കാം. ഇനിയെങ്കിലും ആരെയും കഴുത എന്ന് വിളിക്കാതിരിക്കാം. ഏറ്റവും കുറച്ച് അത്രയെങ്കിലും ഒക്കെ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകാനായിട്ട് ശ്രമിക്കാം. ബിലയാമിന്റെ മാർഗം കുബുദ്ധിയുടെ മാർഗ, സാത്താന്റെ ഉപദേശമാണ്, വഞ്ചനയാണ്, കാപട്യമാണ്. സുഖങ്ങളും സന്തോഷങ്ങളും വെച്ചു നീട്ടുന്ന ഈ ലോകത്തിന്റെ മുഖമാണത്. പക്ഷെ അത് നമ്മളെ നാശത്തിലേക്ക് നയിക്കും. അനുഗ്രഹിക്കപ്പെട്ട ജനമാണ് നാം. ശാപത്തിന് നമ്മുടെ മേൽ സ്വാധീനിക്കാനൊക്കില്ല. അനുഗ്രഹത്തിൽ നിന്ന് ശാപത്തിലേക്കുള്ള യാത്രയാണ് ബിലയാമിന്റെ ഉപദേശം. അതിൽ പെട്ടുപോകാതെ ദൈവകൃപയിൽ നിലനിൽക്കുവാൻ പ്രത്യേക ഈ സന്ദർഭം നമുക്ക് പ്രയോജനപ്പെടുത്താം. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്നുള്ള സന്തോഷത്തിൽ ദൈവത്തിന്റെ ഹിതത്തിന്, ദൈവത്തിന്റെ പദ്ധതിക്ക് നമ്മളെ തന്നെ വിധേയപ്പെടുത്താം. നോമ്പ് അതിന് മുഖാന്തരമാകട്ടെ. മാറിപ്പോയ വഴികളെ കുറിച്ച് അനുഭവിക്കുവാനുള്ള അവസരമായി ഇത് പരിണമിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
കർത്താവിൽ അനുഗ്രഹിതരെ, ബഹുമാനപ്പെട്ട മോഹൻ ജോസഫ് അച്ഛന്റെ ശ്രേഷ്ഠമായ സന്ദേശം നമ്മളൊക്കെ കേട്ട് കഴിഞ്ഞു. പഞ്ചഗ്രന്ഥത്തിലെ 4 36 അധ്യായങ്ങളിൽ വിസ്തരിച്ചു കിടക്കുന്ന ഈ പുസ്തകത്തെ പലപ്പോഴും വിരസതയോടെയാണ് വായിക്കുവാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ, ഈ പുസ്തകത്തിൽ നിന്നും അവിശ്വാസവും അനുസരണക്കേട് നിമിത്തം ഇസ്രായേൽ ജനം 40 സംവത്സരക്കാലം മരുഭൂമിയിൽ അലഞ്ഞു തിരിയുവാൻ ഇടയായതിന്റെ ചരിത്രമാണ് ഇതിൽ രേഖപ്പെടുത്തുന്നതും വിവരിക്കുന്നതും. കാദേശ് ബർണയിൽ നിന്ന് 11 ദിവസത്തെ യാത്ര കൊണ്ട് അവർക്ക് കനാൻ ദേശത്ത് എത്തുവാൻ കഴിയുമായിരുന്നുവെങ്കിൽ അതിന് പകരം 38 വർഷക്കാലം അവർ മരുഭൂമിയിൽ അലഞ്ഞുഴന്ന് വേദനകൾ അനുഭവിക്കേണ്ടി വന്നു. എല്ലാ പാപത്തിന്റെയും ഉറവിടം അവിശ്വാസമാണെന്നും ഫലം സമ്പൂർണ്ണ വിനാശമാണെന്നും എബ്രായ ലേഖനത്തിൽ വീണ്ടും ഇത് ആവർത്തിക്കുന്ന ഈ വേദഭാഗത്തിലെ 22 അധ്യായം 23 വാക്യം വായിച്ചു കഴിഞ്ഞു. ദൈവചിന്തകളെ വെളിപ്പെടുത്തുവാൻ മൃഗങ്ങളെ അല്ലെങ്കിൽ പ്രകൃതിയെ പലപ്പോഴും ദൈവം തമ്പുരാൻ ഉപയോഗിക്കുമ്പോൾ അതിനെതിരെ മുഖം തിരിഞ്ഞ് നമ്മുടെ ആഗ്രഹങ്ങളെ സഫലീകരിക്കുവാനായി ഏത് മുഖേനയുള്ള പ്രാർത്ഥനകളെയും സ്വീകരിക്കുവാൻ ഏത് മതത്തിന്റെ വിശ്വാസത്തിന്റെ പുറകെയും പോകുവാൻ ഈ കാലഘട്ടത്തിൽ മനുഷ്യന് മടിയില്ലാതെ ഇരിക്കുമ്പോൾ ജലപ്രളയവും ക്ഷാമവും സാംക്രമിക രോഗവുമൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിന്റെ പദ്ധതികളെ കൃത്യമായി നമ്മളെ അറിയിക്കുവാനാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ഈ ജലപ്രളയത്തെ ഈ ക്ഷാമത്തെ സാംക്രമിക രോഗത്തെ എങ്ങനെ എത്രയും വേഗം അതിജീവിക്കാം, ഇതിനെ മറികടന്ന് വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് എങ്ങനെ കടന്നു വരാം, ഈ ചിന്തകളാണ് നമ്മളെ ഭരിക്കുന്നതെങ്കിൽ. പ്രിയപ്പെട്ട അച്ഛൻ, നമുക്കൊക്കെ അറിയാം വിശുദ്ധ വേദപുസ്തകത്തെ കുറിച്ച് നന്നായി വിചിന്തനം ചെയ്ത് സംസാരിക്കുവാനും വേദപുസ്തകത്തിലെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള എല്ലാ പുസ്തകങ്ങളും വ്യക്തതയോടുകൂടി സംസാരിക്കുവാൻ ദൈവം കൃപ കൊടുത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട വൈദികനാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറെ പേർക്ക് കേൾക്കുവാൻ തക്കവണ്ണം അച്ഛനെ ദൈവം തമ്പുരാൻ ഉപയോഗിച്ചു. ഇന്നും അദ്ദേഹം പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട സാരം ഇത്രമാത്രമാണെന്ന് ഞാൻ കരുതുന്നു. ദൈവം ചില കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തുമ്പോൾ അതിനെ മറികടന്നുകൊണ്ട് അതിനെ സാധ്യമാക്കുവാൻ ശ്രമിക്കുന്നതിന് പകരം ദൈവ നിശ്ചയങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുവാൻ അത് ചിലപ്പോഴൊക്കെ ശരിയായി നമുക്ക് തോന്നും, ചിലപ്പോഴൊക്കെ നമ്മൾ വീണ്ടും അത് വ്യസനത്തോടെയാവും ദൈവത്തിന്റെ ഉത്തരത്തെ കാണേണ്ടി വരും. എങ്കിലും ചില ശരികൾ നമുക്ക് ശരികളായിട്ട് തന്നെ ദൈവത്തിൽ നിന്ന് ലഭിക്കട്ടെ. ചില നോ അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് ദൈവം പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുവാനുള്ള ഉൾപ്രയോജനം ഇതിലൂടെ ലഭിക്കട്ടെ. അച്ഛൻ അവസാനം പറഞ്ഞതുപോലെ ഏറ്റവും കുറഞ്ഞത് പരസ്പരം കഴുത എന്ന് വിളിക്കാതിരിക്കാനെങ്കിലും നമുക്ക് ശ്രദ്ധിക്കാം. കഴുത അങ്ങനെ വെറും കഴുതയല്ല, ദൈവത്തിന്റെ നന്മകളെ പലപ്പോഴും ആവർത്തിച്ച് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തിയ ഒരു ശ്രേഷ്ഠ മൃഗമാണ് കഴുത. ആ കഴുതയുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പാഠത്തിലൂടെ സംഖ്യാപുസ്തകത്തിന്റെ ചില നന്മകളെ നമുക്ക് ഇന്ന് വളരെ ഭംഗിയായി വിശദീകരിച്ചു തന്ന പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്നേഹം സുപൂർവ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. തുടർന്നും അച്ഛൻ ഈ പ്രദേശത്ത് ഒരുപക്ഷെ നാട്ടിൽ നിന്ന് ആരും സന്ദർശകരായിട്ട് വൈദിക ശ്രേഷ്ഠരുടെ കൂട്ടത്തിൽ ഇല്ലാതിരിക്കുമ്പോൾ അച്ഛന്റെ അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ ഇവിടെ പാർക്കുന്നവർക്കൊക്കെ നന്മയ്ക്ക് മുഖാന്തരമാകുന്നു. പ്രത്യേകിച്ച് നാട്ടിൽ നിന്നുള്ള വാർത്തകളൊക്കെ അമേരിക്ക ഏതാനും ആഴ്ചകൾ കഴിയുമ്പോൾ ശൂന്യമായി പോകുമെന്ന് കേട്ട് മാതാപിതാക്കളും ഭവനാംഗങ്ങളും ഒക്കെ ഭയപ്പെട്ടിരിക്കുമ്പോൾ അവർക്കെല്ലാം ആശ്വാസം നൽകുന്ന ദൂത് നൽകുന്ന പ്രിയപ്പെട്ട അച്ഛൻ തുടർന്നും നല്ല ദൂതുകൾ പറയുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ ശക്തമാക്കട്ടെ. കേട്ടവരെ എല്ലാം ദൈവത്തിന്റെ കൃപ കൊണ്ട് ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്ക് ഇവിടെ പൂർണ്ണമാക്കുന്നു.
വളരെ നന്ദി. ഇപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ വായിച്ച് പ്രാർത്ഥിക്കും. അതിനുശേഷം നമ്മുടെ പ്രാർത്ഥനയിൽ അഹമ്മദ് ബാദ് ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലിത്ത അഭിയന്യ ഗീവർഗീസ് മാർ യൂലിയസ് തിരുമനസ്സുകൊണ്ട് ഇത് സംബന്ധിക്കുന്നുണ്ട്. തിരുമേനി ആശീർവാദം നൽകി നമ്മൾ അനുഗ്രഹിക്കും. വളരെ സന്തോഷമുണ്ട് തിരുമേനിയുടെ സാന്നിധ്യം ഈ പ്രാർത്ഥനയിൽ. ഇപ്പോഴ് മധ്യസ്ഥ പ്രാർത്ഥനകളുടെ പേരുകൾ വായിക്കുന്നു. ഒരു ടോണി എന്ന് പറയുന്ന ഒരു മകനെ ഓർക്കാം. കോവിഡ് 19 ബാധിച്ച് വളരെ പ്രയാസത്തോടെ കഴിയുന്നു. അതുപോലെ തന്നെ 31 വയസ്സുള്ള ഒരു പെൺകുട്ടി വളരെ സിവിയർ ആയിട്ടുള്ള ബോഡി പെയിൻ ആയിട്ട് പ്രയാസം അനുഭവിക്കുന്നു. അമ്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. 10 വയസ്സുള്ള റോണി എന്ന് പറയുന്ന മകനെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ദാനിയലച്ചനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ലേലിക്കുട്ടി, സിന്ധു, അന്നമ്മ വർഗീസ്, ഓമന ചാണ്ടി. അതുപോലെ തന്നെ പ്രധാനമായിട്ട് നമുക്ക് ഓർക്കാനുള്ളത് നമ്മുടെ ഞാൻ ആദ്യം പറയേണ്ടതായിരുന്നു, നമ്മുടെ ന്യൂയോർക്ക് ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലിത്ത ആയിരിക്കും നിക്കോളാസ് മനസ്സുകൊണ്ട് കോവിഡ് 19 ബാധിച്ച് പ്രയാസം അനുഭവിക്കും. ഇപ്പൊ തിരുമേനി സുഖം പ്രാപിച്ചു വരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനേകരുടെ പ്രാർത്ഥന അഭിയൻ തിരുമനസ്സനുണ്ട്. നമുക്കും തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓമന ചാണ്ടി, ലീലാമ്മ തോമസ്, പ്രൈസൽ കറിയ, പി ജോർജ്, 8 വയസ്സുള്ള ഒരു മകനെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിൽ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ ഒരു നിമിഷം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ബാറയ്ക്കുമോർ, ഞങ്ങളെ സ്നേഹിക്കുന്ന കാരുണ്യവാനായ ദൈവമേ, ധന്യമാർന്ന ഈ പ്രഭാതത്തിന് നിനക്ക് സ്തുതി അർപ്പിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നാലും ഞങ്ങൾ ഒരേ മനസ്സോടുകൂടി ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളുടെ മിഴികളെയും ഞങ്ങളുടെ നയനങ്ങളെയും ഒക്കെ അങ്ങനെ മുമ്പാകെ സമർപ്പിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളെ കേൾക്കണമേ, അവിടുന്ന് ഞങ്ങളെ കാണണമേ. പ്രതിബന്ധങ്ങളും പ്രതികൂലതകളും അനവധി ഞങ്ങളെ കീഴ്പ്പെടുത്തുമ്പോൾ ദൈവം അവിടുന്ന് അല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ലല്ലോ. പ്രത്യേകിച്ച് രോഗങ്ങളും പ്രയാസങ്ങളും അസ്വസ്ഥതകളും മനുഷ്യ നിയന്ത്രണത്തിന് അപ്പുറമായിട്ടുള്ള പ്രതിബന്ധങ്ങളൊക്കെ ഞങ്ങളെ കീഴ്പ്പെടുത്തുമ്പോൾ ദൈവമെ സഹായിക്കാൻ ഞങ്ങൾക്ക് വേറെ ശക്തിയില്ല. അങ്ങനെ ആവശ്യങ്ങൾക്ക് മാത്രം ഉപകരിക്കുന്ന ഒരു വസ്തുവായി അങ്ങേ കാണാതെ ഞങ്ങളുടെ ജീവിതത്തിന്റെ സന്തോഷങ്ങളിലും പ്രതിബന്ധങ്ങളിലും ഒക്കെ ചേർന്ന് ജീവിക്കുന്ന അങ്ങയോട് ചേർന്ന് ജീവിക്കുന്ന മക്കളായിട്ട് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തുകയും അവിടുത്തെ ഭക്തിയിൽ ഞങ്ങളെ ആക്കി തീർക്കുകയും ചെയ്യണമേ. അനേക രോഗികളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ മനസ്സിലും അനേക ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ സാംക്രമിക രോഗം ബാധിച്ച് അനേക ആളുകൾ പ്രയാസത്തിൽ കഴിയുന്നു. തമ്പുരാനെ അവിടുന്ന് കണ്ണു തുറക്കണമേ. വൈദ്യന്മാരും ഔഷധങ്ങളും ഒക്കെ നിഷ്ഫലമായി അങ്ങയുടെ മുമ്പാകെ നിൽക്കുമ്പോൾ ദൈവമേ അങ്ങയുടെ കരുണ എല്ലാവരുടെ മേൽ ചൊരിയണമേ. ഈ ലോകം മുഴുവൻ അങ്ങയുടെ കരുണയും അങ്ങൊരുക്കുന്ന സൗഖ്യവും തിരിച്ചറിയുവാൻ തക്കവണ്ണം സ്വർഗം തുറന്നിറങ്ങി വന്ന് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഓരോ ദിനവും ഞങ്ങൾ കേൾക്കുന്ന വാർത്തകളൊക്കെ ഞങ്ങളെ ഒരുപാട് ഭയപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ മനസ്സിൽ നിന്ന് ഭീകരതയും ഭയത്തെയൊക്കെ മാറ്റി നിലവിളിക്കുമ്പോൾ ഉത്തര വരളെന്ന ഒരു അപ്പൻ സ്വർഗത്തിലുള്ളതുള്ള ഒരു ധൈര്യവും ആ ബോധവും ഞങ്ങളുടെ ഉള്ളിൽ എപ്പോഴും നിലനിൽക്കുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളോട് കരുണ തിരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. യുവാക്കന്മാർ യുവതികളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവി നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിൽ കഴിയുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിനോട് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെട്ട ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ ബാവാതിരുമേനിമാരെയും ബാവാതിരുമേനിയെയും എല്ലാ തിരുമേനിമാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന അഭിയനിയെ യൂലിയസ് തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ ഭദ്രാസനത്തിന്റെ അച്ഛനും മെത്രാപ്പോലിത്തയായിരിക്കുന്ന അപ്രയ തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പയുടെ ലാത്വിക സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും അവിടെ സേവനം ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ മാതൃദേശത്തെ ഓർക്കുന്നു. ഭരണകർത്താക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗം മൂലം കഷ്ടപ്പെടുന്ന വലയുന്ന അനേകായിരങ്ങളെ ദൈവമുമ്പാകെ ലക്ഷക്കണക്കിന് ആളുകളെ അങ്ങയുടെ കരുണയുടെ മുമ്പാകെ താഴ്മയായിട്ട് സമർപ്പിക്കുന്നു. ദൈവമേ ഈ പ്രാർത്ഥന കൂട്ടമേ അവിടുന്ന് വാഴ്ത്തണമേ. ഇത് സംബന്ധിക്കുന്നവരെയും സംബന്ധിക്കാതെ പോയവരെയൊക്കെ അവിടുന്ന് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എവിടെയെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കണമേ. ദൈവമേ അടുത്ത ആഴ്ച നടത്താൻ പോകുന്ന കഷ്ടാനുഭവാഴ്ച ദിനങ്ങളൊക്കെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു നഷ്ടമാണ്, അതിൽ സംബന്ധിക്കാൻ പറ്റാതെ പോകുന്ന പലർക്കും. ദൈവമേ ഒരു നിമിഷം കൊണ്ട് അങ്ങേക്ക് മാറ്റാവുന്ന പ്രതിബന്ധങ്ങളെ ലോകത്തിലുള്ളൂ. ഈ രോഗങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ നീക്കണമേ. ഞങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് അങ്ങനുഭവിച്ച വേദനകളെയും നൊമ്പരങ്ങളെയൊക്കെ ഉൾക്കണ്ണുകൊണ്ട് കാണുവാനും ആ കഷ്ടാനുഭവത്തോട് യോജിക്കുവാനും ഒക്കെ ഞങ്ങളെ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വാങ്ങിപ്പോർക്ക് സ്വർഗീയ ഊർജമില്ല ആശ്വാസൽക്കണമേ. പ്രത്യേകിച്ച് വളരെ അനുഗ്രഹീതമായ ഒരു ധ്യാനം നിർവഹിച്ച് ഞങ്ങൾ അനുഗ്രഹിച്ച അച്ഛനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ ഇടവകയും തിരുമ്പ സമർപ്പിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും എന്ന് വന്നാൾ സ്തുതിച്ചു പോഴ്ത്തുവാനായിട്ട് തന്നെ. ആമേൻ. തിരുമേനി ആശീർവാദം പറഞ്ഞു.
പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സംബന്ധവും ആവാസവും നാം എല്ലാവരോടും കൂടി നമ്മുടെ ഭവനങ്ങളോടുകൂടി പ്രത്യേകിച്ച് രോഗത്തിലും ഭാരത്തിലും പ്രയാസത്തിലും കഴിയുന്ന ഏവരോടും കൂടി നമ്മിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്നവരുടെ ആത്മാക്കളോടുകൂടി എപ്പോഴെപ്പോഴും നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാവരോടും എല്ലാം പ്രസംഗവും ധ്യാനവും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു, ഞാനെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. മോഹൻ ജോസഫ് അച്ഛൻ നല്ല സന്ദേശം നമുക്ക് നൽകി. ദൈവത്തെ സ്തുതിക്കാം. ഒരു വാക്കിൽ ഓർപ്പിക്കാനുള്ളത്, ഇന്ന് പ്രഭാത പ്രാർത്ഥനയിൽ വായിച്ച എവൻഗേലിയൻ ഭാഗം, അത് നിങ്ങൾ വായിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതൊന്ന് വായിക്കണം. 7 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. ശുദ്ധമുള്ള മർക്കോസ് എവൻഗേലിയസിന്റെ സുവിശേഷം 4:35-41 വാക്യങ്ങളാണ്. കർത്താവ് പടവിൽ ഒരു തലയണ വെച്ച് അമരത്ത് ഉറങ്ങുന്നുണ്ട്. ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ പ്രാർത്ഥനയിൽ പറഞ്ഞ പോലെ അദ്ദേഹം ഉണർന്ന് ഒന്ന് നോക്കിയാൽ പ്രകൃതിക്ഷോഭങ്ങൾ ഇല്ലാതാകും. കർത്താവിന് സാധിക്കാത്തത് ഒന്നുമില്ല. നമ്മൾ ഉണ്ടാക്കിയ കുഴപ്പമാണ്, എന്നാലും കർത്താവിന് സാധിക്കാത്തതൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ കൃപ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം ഉണർത്തും, എല്ലാ കാര്യങ്ങൾക്കും ശാന്തി ഉണ്ടാകും എന്നുള്ളത് ഓർക്കുക. അവിടെ താഴോട്ട് വരുമ്പോഴേ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനെ ഇങ്ങനെ ഭയക്കുന്നുവെന്ന് കർത്താവ് അവരോട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനെ ഇങ്ങനെ ഭയക്കുന്നു? അതുകൊണ്ട് നമുക്ക് ജാഗ്രത വേണം, എന്നാൽ ഭയപ്പെടേണ്ട ആവശ്യം ഇല്ല എന്ന് ഒരിക്കൽ കൂടെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ന്യൂയോർക്കിൽ 44 വയസ്സുള്ള ഒരു പയ്യനാണ് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. ബിജു ഡേവിഡ് എന്ന് ബിജു എന്ന് അവനെ വിളിക്കുന്ന പേര്, ഒഫീഷ്യൽ പേര് ഏതാണ്ടാണ്. 3 കുഞ്ഞുങ്ങളും ഭാര്യയും. അവരെയൊക്കെ പ്രത്യേകിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട് എന്നും കൂടെ ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
സംബന്ധിച്ച എല്ലാവരോടും പ്രത്യേകമുള്ള സ്നേഹം നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് അഭിനയ തിരുമനസിനോട്, തിരുമേനി ഒരുപാട് തിരക്കിലാന്നുള്ളത് എനിക്കറിയാം. ഞാൻ തിരുമേനോട് ആവശ്യപ്പെട്ടായിരുന്നു, പക്ഷെ എന്നിട്ട് തിരുമേനി വളരെ സന്തോഷത്തോടുകൂടി ഇതിൽ തിരക്കിനടയ്ക്കും, ഇതിൽ സംബന്ധിക്കുകയും നമ്മളെ ആശീർവദിച്ച് അനുഗ്രഹിക്കുകയും ഒരു നല്ല ഒരു അല്പസമയത്തുണ്ടെങ്കിലും നമ്മളെ ശാന്തപ്പെടുത്തുവാൻ തക്ക ഓണം ഒരു മെസ്സേജ് അന്ന് അനുഗ്രഹിച്ചു. തിരുമേനുള്ള നന്ദി സ്നേഹവും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. എപ്പോഴും തിരുമേനി ഈ പ്രാർത്ഥനയെ സ്നേഹിക്കുകയും ഇതിൽ വരുമ്പോഴൊക്കെ സംബന്ധിച്ച് നമ്മളെ ആകർഷിക്കുന്ന വിധത്തിൽ ആഴമായ ആശയങ്ങൾ നമുക്ക് നൽകും. കഴിഞ്ഞ ആഴ്ചയെ തിരുമനസുകൊണ്ടാണ് ഈ സുസ്രൂഷ സംബന്ധിച്ച് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും അനുഗ്രഹങ്ങളും നൽകിയത്. ഒരിക്കൽ കൂടി സ്നേഹം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ മന്നിയ മോഹൻ ജോസഫ് അച്ഛൻ, എനിക്കുള്ളൊരു ഭാഗ്യമാണ് അച്ഛനെ ഈ ദിനങ്ങളിൽ എത്തിക്കുന്നത്. അച്ഛൻ എന്റെ കൂടെ തന്നെയാണ് താമസിക്കുന്നത്. അനുഗ്രഹമായിട്ട് പ്ലീസ് അവിടെ മ്യൂട്ട് ചെയ്യണേ.
ഹലോ.
വളരെ സന്തോഷമായിട്ട് അച്ഛൻ ഈ ദിനങ്ങളിലൊക്കെ എന്റെ കൂടെ അനേക ഭദ്രാസനങ്ങളിലും പള്ളികളിലും അച്ഛന്റെ സാന്നിധ്യം, അച്ഛന്റെ വാക്കുകൾ പ്രയോജനപ്പെടുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷപൂർവ്വം ഓർക്കുന്നു. അറിയിക്കുന്നു. ദയവായിട്ട് നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്നവർ മ്യൂട്ട് ചെയ്യുക പ്ലീസ്. ഇവിടെ കേൾക്കാം പ്ലീസ്.
രാവിലെ വിളിച്ചു
മനോ. ഹലോ ഹലോ. ഫോൺ ഉപയോഗിക്കുന്നവര് അത് മ്യൂട്ട് ചെയ്യുക, ഇവിടെ കേൾക്കാം. സോറി. ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് പ്രാർത്ഥനയിൽ വന്നിയ നമ്മുടെ മാമനച്ഛൻ ഉണ്ടായിരുന്നു, അതുപോലെ ഐസിപി പ്രവാസിച്ചിട്ടുണ്ടായിരുന്നു ബിജോയി അച്ഛൻ, ഡോക്ടർ ബി സി വർഗീസ് അച്ഛൻ, അനേക വൈദികര് പല സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാ വൈദികരോടും സ്നേഹവും നന്ദി അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന അനേകം ആളുകൾ ജോയിൻ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 400 ആളുകള് വിവിധ സ്ഥലങ്ങളിൽ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മുടെ അനേവരെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം കൃപ ചെയ്യും. അമേ.